بسم الله الرحمن الرحيم. أما السفينة فكانت لمساكين يعملون في البحر فأردت أن أعيبها وكان وراءهم ملك يأخذ كل سفينة غصبا. وأما الغلام فكان أبواه مؤمنين فخشينا أن يرهقهما طغيانا وكفرا. فأردنا أن يبدلهما ربهما خيرا منه زكاة وأقرب رحما. وأما الجدار فكان لغلامين يتيمين في المدينة وكان تحته كنز لهما وكان أبوهما صالحا فأراد ربك أن يبلغا أشدهما ويستخرجا كنزهما رحمة من ربك. وما فعلته عن أمري. ذلك تأويل ما لم تسطع عليه صبرا.
بسم الله والحمد لله والصلاة والسلام على رسول الله وبعد. السلام. نعم. سورة الكهف ذو القرن استغفر الله موسى عليه الصلاة والسلام خضر عليه الصلاة والسلام تمل الله പിന്നെ സംഭാഷണങ്ങൾ അതേപോലെ തന്നെ അവരുടെ വൈജ്ഞാനിക യാത്ര ഇതൊക്കെയാണ് ഇവിടെ വിശദീകരിച്ച്. അതിനെ തുടർന്ന് ഇനി ദുൽഖർനൈൻ എന്ന ഒരു നീതിമാനായ സാലിഹായ ഒരു ഭരണാധികാരിയുടെ ചരിത്രമാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും യാത്രയാണ് ഇതുവരെ പറഞ്ഞത്. അത് വൈജ്ഞാനിക യാത്രയാണ്. എന്നാൽ ഇത് ജിഹാദി യാത്രയാണ്. ജിഹാദിനായുള്ള യാത്രയാണ് ദുൽഖർനൈനിയുടെ യാത്ര. ചില പണ്ഡിതന്മാർ എന്തുകൊണ്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഖിദറിന്റെയും സംഭവം ആദ്യം പറഞ്ഞു, പിന്നെ ഇദ്ദേഹത്തിന്റെ യാത്രയെക്കുറിച്ച് പറഞ്ഞു. അതിൽ അവർ പറയുന്നത് വിജ്ഞാനത്തിന്റെ പ്രാധാന്യമാണ്, വൈജ്ഞാനിക യാത്രയുടെ പ്രാധാന്യമാണ്, വിജ്ഞാനം തേടിയുള്ള യാത്ര. അത് ജിഹാദിനേക്കാൾ ഉത്തമമാണ്. ജിഹാദാണോ അതല്ല വിജ്ഞാനം സമ്പാദിക്കലാണോ ഉത്തമം? വിജ്ഞാനം സമ്പാദിക്കലാണ് ഉത്തമം. അതുകൊണ്ട് തന്നെ അതിനാലാണ് അതിനെ മുന്തിപ്പിച്ചത് എന്ന് ചില പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവം നമ്മൾ പറഞ്ഞപ്പോൾ ഒരു വിഷയം, ഖിദർ മരണപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. പ്രാമാണികരായ ചില പണ്ഡിതന്മാർ, ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ അറിയപ്പെട്ട ഹദീസ് പണ്ഡിതനായ ഇബ്നു സലാഹ്, അതേപോലെ ഇമാം സുഹൈലി പോലുള്ളവരൊക്കെ ഖിദർ മരണപ്പെട്ടിട്ടില്ല, ഖിദർ ജീവിച്ചിരിക്കുന്നു എന്ന അഭിപ്രായക്കാരാണ്. അവർ പിന്നെ ചില സംഭവങ്ങളൊക്കെ ആ വിഷയത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്, ഖിദർ മരണപ്പെട്ടിട്ടില്ല എന്ന അഭിപ്രായത്തിന്. എന്നാൽ ഇമാം ബുഖാരി, അതേപോലെ തന്നെ ഇമാം ഇബ്നുൽ ജൗസി, അതേപോലെ ഇമാം ഇബ്നു ഹജർ തുടങ്ങിയുള്ള പണ്ഡിതന്മാർ ഖിദർ മരണപ്പെട്ടിട്ടുണ്ട് എന്നത് സ്ഥിരീകരിക്കുകയും സ്ഥിരീകരിക്കുന്ന പ്രമാണബദ്ധമായിട്ട് അവരത് സ്ഥിരീകരിക്കുകയും അതേപോലെ തന്നെ മരണപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നവർക്ക് മറുപടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഖിദർ മരണപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നവർ പല ഹിക്കായത്തുകളെയാണ് അവലംബിച്ചിട്ടുള്ളത്. ഹിക്കായത്തുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഈ സൂഫികൾ പറയുന്നത് ഖിദർ മരണപ്പെട്ടിട്ടില്ല. ഖിദർ സൂഫി സാദാത്തുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അതാത് കാലഘട്ടങ്ങളിൽ നിർദ്ദേശങ്ങൾ നൽകുകയും വിജ്ഞാനങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യുന്ന രീതിയിൽ ഹിദർ ശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് പിന്നെ അതിന് പിന്നെ പല സംഭവങ്ങൾ അവർ ഉദ്ധരിക്കുന്നുണ്ട്. ഹിദർ എന്ത് ചെയ്തിട്ടുണ്ട്, പല മഹാന്മാരെയും അവിടെ കണ്ടു ഇവിടെ കണ്ടു, പല മഹാന്മാരും ഹിദറിന് അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്ന് പറഞ്ഞിട്ട് കുറെ സംഭവങ്ങൾ കൊടുക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഹിദർ മരണപ്പെട്ടിട്ടുണ്ട് എന്നതിന് പണ്ഡിതന്മാർ, ഇമാം ബുഖാരിയെ പോലുള്ള പണ്ഡിതന്മാർ നൽകിയ തെളിവുകൾ, ഒന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലിക്കൽ ഖുൽദ് അഫ ഇമ്മിത ഫഹുമുൽ ഖാലിദൂൻ. വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലിക്, പ്രവാചകരെ നിങ്ങളുടെ മുമ്പ് ഒരു മനുഷ്യനും നാം നിശ്ചയിച്ചിട്ടില്ല. അൽ ഖുൽദ്, ഖുൽദ് എന്ന നിത്യവാസം, മരിക്കാതെ വസിക്ക എന്നുള്ളത്. അഫ ഇമ്മിത ഫഹുമുൽ ഖാലിദൂൻ, നിങ്ങൾ മരിച്ചാൽ അവർ മരിക്കാതെ ശേഷിക്കുമെന്നാണോ എന്നാണ് അല്ലാഹു ചോദിക്കണേ എന്ന് പറഞ്ഞിട്ടെങ്കിൽ എന്താ, റസൂലുള്ളാഹിന് മുമ്പ് ഒരാൾക്കും ചെയ്തില്ല അല്ലാഹു ഇവിടെ മരിക്കാതെ ശേഷിക്കുക എന്നുള്ളത് നിശ്ചയിച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറയണം. അതിലൊരു വ്യക്തിത്വം ശേഷിക്കുന്നത് വ്യക്തമായ തെളിവിനാൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മാത്രമാണ്. എന്നാൽ അതല്ലാത്തവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, റസൂലുള്ളാഹിന് മുമ്പ് കഴിഞ്ഞു പോയവരൊക്കെ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സഹാബത്തിനോട്, അറഅയ്തുക്കും ലൈലത്തുക്കും ഹാദിഹി, ഈ രാവ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിന്റെ തൊട്ട് മുമ്പുള്ള നാളുകളിലാണ് ആ പറയുന്നത്, ഈ രാവ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഈ രാവിന് 100 വർഷം പൂർത്തിയാകുമ്പോൾ ഈ ഭൂമിക്കുപരിയിൽ ആത്മാവുള്ള ഒരാളും ശേഷിക്കൂല, ഈ ഭൂമിക്കുപരിയിൽ ആത്മാവുള്ള ഒരാളും ശേഷിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹിജ്റയുടെ 110-നപ്പുറം ഒരു സഹാബിയും ജീവിച്ചിട്ടില്ല, ഒരു സഹാബിയും ജീവിച്ചില്ല. അബു തുഫൈലിന് ദൂസിയാണ് അവസാനം ജീവിച്ച സഹാബി, അദ്ദേഹം ഹിജ്റയുടെ 10-ൽ മരണപ്പെട്ടു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഭൂമിക്കുപരിയിൽ ആത്മാവ് ഉള്ള ഒരു മനുഷ്യനും 100 വർഷം കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല, ഇവിടെ ഉണ്ടാവില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിട്ടിപ്പുള്ള ഹയാത്തുള്ള ഒരാളാണ് ഭൂമിക്കുപരിയിൽ എങ്കിൽ, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഹദീസിന് അത് എതിരാണ്. അതുകൊണ്ട് തന്നെ ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹിദർ അപ്രത്യക്ഷനായിട്ട് കഴിയാണ്, ആൾക്കൂട്ടത്തിലില്ല മൂപ്പര്, മനസ്സിലായില്ല, ആൾക്കൂട്ടത്തിലില്ല, അപ്രത്യക്ഷനാണ്. അദ്ദേഹം അപ്രത്യക്ഷനായി കഴിയുന്നതിൽ എന്ത് ഹിക്മത്താണുള്ളത്, ഇപ്പൊ ഇവിടെ അദ്ദേഹം എളിമുള്ള ഒരാളാണ്, അദ്ദേഹത്തിന് അറിവുണ്ട്, അദ്ദേഹം നബിയാണ് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അദൃശ്യത്തിൽ കഴിയുന്നതിൽ എന്ത് കാര്യമാണുള്ളത്, അതാണ് വിഷയം, മനസ്സിലായോ. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന് മുമ്പാണല്ലോ ഹിദർ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമകാലീനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പുള്ള എല്ലാ നബിമാരോടും അല്ലാഹു സുബ്ഹാനഹു വതാല നൽകി ചെയ്തൊരു കരാറുണ്ട്. വൈദ അഖദ അല്ലാഹു മീസാഖ നബിയീൻ, നബിമാരുടെ കരാർ അല്ലാഹു സുബ്ഹാനഹു വതാല സ്വീകരിച്ച സന്ദർഭം, എല്ലാ നബിമാരോടും അല്ലാഹു സുബ്ഹാനഹു വതാല സ്വീകരിച്ച കരാറ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ടുണ്ട് എങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കണം എന്നുള്ളതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ആ ഉടമ്പടി നബിമാരോട് അല്ലാഹു സുബ്ഹാനഹു വതാല സ്വീകരിച്ചപ്പോൾ എല്ലാവരും സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇസ്രാ മിഅ്റാജിന്റെ രാവിലെ എല്ലാ നബിമാരും ചെയ്തത്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒത്തുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിനെ സമ്മതിച്ചു, റസൂലുള്ളാഹി അംഗീകരിച്ചു, ഇതൊക്കെ ചെയ്തത്. ഹിദർ ഇവിടെ മിഅ്റാജിന്റെ സംഭവത്തിൽ ഹിദറിനെ കുറിച്ച് പറയുന്നില്ല. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ജീവിച്ചപ്പോ ഹിദർ അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കലെങ്കിലും റസൂലുള്ളാഹിനെ വന്നിട്ട് ബൈഅത്ത് ചെയ്യുകയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ റസൂലുള്ളാഹിനെ സഹായിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ബദറിലില്ല, ഉഹദിലില്ല, ഖന്ദഖിലില്ല, ഹുനൈനിൽ ഇല്ല, അതേപോലെ തന്നെ ഹിജ്റയുടെ വേളയിലില്ല, തായിഫിലേക്ക് ഹിജ്റ പോയപ്പോല്ല, മക്കയിലെ 13 വർഷ കാലഘട്ടത്തിലെ ആ നുബുവത്തിന്റെ നീണ്ട ആ പ്രയാസത്തിന്റെ നാളുകളിൽ ഒരിക്കലെങ്കിലും ഹിദർ വന്നിട്ട് റസൂലുള്ളാഹിക്ക് കൈയ്യെടുത്തിട്ട് റസൂലുള്ളാഹിനെ ഉപദേശിക്കുക അല്ലെങ്കിൽ നിർദ്ദേശിക്കുക, സഹായ വർത്തമാനങ്ങൾ പറയുക, ഇതൊന്നുമില്ല. ഇതൊക്കെയാണ് ഹിദർ മരണപ്പെട്ടിട്ടുണ്ട് എന്നതിന് പണ്ഡിതന്മാർ പറഞ്ഞ ന്യായം, മനസ്സിലായില്ലേ. പിന്നെ ഒരു പ്രവാചകനായ ഒരു വ്യക്തി അല്ലെങ്കിൽ ഇങ്ങനെ അറിവുള്ള ഒരു വ്യക്തി, ഇനി പ്രവാചകനല്ല വലിയാണെന്ന് വെക്കുക, അദ്ദേഹത്തിന്റെ ബാധ്യതയാണ് ദൈവത്തെത്തിക്കുക എന്നുള്ളത്, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത് ബാധ്യതയാണ്. ഇതൊന്നും നിർവഹിക്കാത്തൊരു വ്യക്തി ഈ ഉലകത്തിൽ വസിക്കുന്നു എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? എന്ന് പ്രാമാണികരായ പല പണ്ഡിതന്മാരും ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരിയെ പോലുള്ളവർ ഖിദർ മരണപ്പെട്ടു എന്നുള്ള പിന്നെ അഭിപ്രായം അത് പ്രമാണബദ്ധമായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വളരെയധികം ഖിദർ മരണപ്പെട്ടിട്ടില്ല എന്നുള്ള ആ വാദത്തിൽ കടിച്ചു തൂങ്ങുന്നത് സൂഫികളാണ്. സൂഫികൾക്ക് അതിൻ്റെതായ ചില താല്പര്യങ്ങളും അതേപോലെ തന്നെ ചില സ്വാർത്ഥതകളുമുണ്ട്. നമ്മളുടെ അടുത്ത വിഷയം ദുൽഖർനൈൻ. അല്ലാഹു സുബ്ഹാനഹു വതആല വയസ്അലൂനക അൻ ദുൽഖർനൈൻ ഖുൽ സഅത്ലു അലൈക്കും മിൻഹു ദിക്റ എന്ന് തുടങ്ങിയിട്ടാണ് ദുൽഖർനൈൻ്റെ സംഭവം ഇവിടെ കൊണ്ടുവരുന്നത്. സൂറത്തുൽ കഹ്ഫിന്റെ അവതീർണതക്കുള്ള കാരണം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, യഹൂദന്മാർ മക്കയിലെ ബഹുദൈവ വിശ്വാസികളെ സമീപിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉത്തരം മുട്ടിക്കുവാൻ മൂന്ന് ചോദ്യങ്ങൾ പറഞ്ഞു കൊടുത്തു. മൂന്ന് ചോദ്യങ്ങൾ. ഒന്നെന്താ? ഒന്ന്, ചരിത്രത്തിൽ കഴിഞ്ഞു പോയൊരു സംഘം യുവാക്കൾ, അവർക്ക് എന്ത് സംഭവിച്ചു? രണ്ടാമത്തേത് റൂഹിനെ കുറിച്ച്. മൂന്നാമത്തേത് പിന്നെ ഒരു പിന്നെ രാജാവ് യുദ്ധവിജയി, കിഴക്കും പടിഞ്ഞാറും അയാൾ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്, അങ്ങനെയുള്ള ആ വ്യക്തിയെക്കുറിച്ച് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അയാൾ ആരാണ്, എന്താണ് ചോദ്യം? അപ്പോ ആ മൂന്നാമത്തെ ചോദ്യത്തിനുള്ള പ്രതികരണമാണിത്. അത് അല്ലാഹു സുബ്ഹാനഹു വതആല ആ വിഷയത്തിൽ ഇറക്കിയ വചനങ്ങളാണിത്, അവർക്കുള്ള മറുപടി. ഇവിടെ വയസ്അലൂനക അൻ ദിൽ ഖർനൈൻ ഖുൽ സഅത്ലു അലൈക്കും മിൻഹു ദിക്റ ഇന്ന മക്കന്ന ലഹു ഫിൽ അർദ് വആതൈനാഹു മിൻ കുല്ലി ഷൈഇൻ സബബ فأتبع سببا حتى إذا بلغ مغرب الشمس وجدها تغرب في عين حمئة ووجد عندها قوما قلنا يا ذا القرنين إما أن تعذب وإما أن تتخذ فيهم حسنا قال أما من ظلم فسوف نعذبه ثم يرد إلى ربه فيعذبه عذابا نكرا واما من امن وعمل صالحا فله جزاء الحسنى وسنقول له من امرنا يسرا ويسالونك يسالون يسالون എന്നാണ് അവർ ചോദിക്കുന്നു. يسالونك താങ്കളോട് ചോദിക്കുന്നു. ഇവിടെ يسالونك അതായത് ദുൽഖർനൈനിയുടെ കഥ ഉണ്ടല്ലോ, അതിനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും കഥയോട് ബന്ധപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെ വിശുദ്ധ ഖുർആനിൽ ഉണർത്തിയത്. അപ്പൊ ഈ കഥയെ മറ്റേ കഥയോട് യോജിപ്പിക്കാനുള്ള അത്ഫിന്റെ വാവാണിത്. വാവുൽ അത്ഫ്, ഒന്ന് വൈജ്ഞാനിക യാത്ര, മറ്റൊന്ന് ജിഹാദി യാത്ര. ജിഹാദി യാത്ര. യസ് അലൂനക്ക് അവർ താങ്കളോട് ചോദിക്കുന്നു. ഇവിടെ യസ് അലൂന എന്നുള്ള ഫേല് എന്താ? ഫേല് മുദാരിയാണ്, മുദാരിയാണ്. ചോദിക്കുന്നു, ചോദിക്കും അല്ലേ, അതാണല്ലോ അതിന്റെ അർത്ഥം. പ്രസന്റ് ഫ്യൂച്ചറാണല്ലോ, മുദാരിയായ ഫീൽഡിന് പ്രസന്റ് ഫ്യൂച്ചറിന്റെ മാനയാണ്. അപ്പൊ ചോദിക്കുന്നു, ചോദിക്കും, പക്ഷെ ചോദിച്ചു കഴിഞ്ഞിട്ടില്ലേ? ചോദിച്ചു കഴിഞ്ഞിട്ടാണല്ലോ എന്ത് ചെയ്തത്, ആയത്തിറങ്ങണത്. അപ്പൊ പിന്നെ എന്തിനാണ് യസ് അലൂനക് സഅൽനാക എന്നല്ലേ, സഅൽനാക താങ്കളോട് ചോദിച്ചിരിക്കുന്നു, പക്ഷേ ചോദിച്ചിരിക്കുന്നു എന്നല്ല പറഞ്ഞത്. പിന്നെ യസ് അലൂനക് ചോദിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം ഇവർ ചോദിച്ചിട്ട് ഒരുത്തവണ ചോദിച്ചിട്ട് മതിയാക്കിയിട്ടില്ല, പിന്നെയോ ഇവർ ചോദിച്ചുകൊണ്ടിരിക്കാണ്, ചോദിച്ചുകൊണ്ടിരിക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം, അതായത് മക്ക മുശ്രിക്കുകൾക്ക് റസൂലുള്ളാഹിനെ ഇങ്ങനെ കുത്തണം, പ്രയാസപ്പെടുത്തണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അവർ ജൂതന്മാരെ സമീപിച്ചത്. അപ്പൊ ജൂതന്മാർ കൊടുത്ത മൂന്ന് പോയിന്റുകളാണ് ഇത്, അതിലൊന്നാണിത്. അപ്പോ ഈ കിട്ടിയ വടികൊണ്ട് ഇവർ റസൂലുള്ളാഹിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തത്, യസ് അലൂനക്ക എന്ന് പ്രയോഗിച്ചത്. വയസ് അലൂനക്ക് അവർ താങ്കളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അൻ ദുൽഖർനൈൻ, ദുൽഖർനൈനിനെ കുറിച്ച്. ഖുൽ പറയുക, സഅത്ലു അലൈക്കും മിൻഹു ദിക്റ. സഅത്ലു, അത്ലു എന്ന് പറഞ്ഞാൽ ഞാൻ ഓതും, ഓതും, തല ഓതി, അത്ലു ഞാൻ ഓതും, സഅത്ലു ഞാൻ ഓതും വഴിയെ. ഖുൽ, ഈ ഖുൽ എന്നുള്ളതിനെ തൽഖീനിയ എന്നതിന് പറയാം. ഖുൽ എന്നതിന്റെ പേര് അറബിയിൽ തൽഖീനിയ എന്നാണ് അതിന്റെ പേര്. ഖുൽ എന്നുള്ളതിന്റെ കുൽ അൽ തൽഖീനി എന്നാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓതി കൊടുക്കാനല്ല, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റു പറയണം. അതുകൊണ്ട് തന്നെ ഈ കുല്ലിന് തഫ്സീറിൽ അതിന്റെ ഭാഷ്യം തൽഖീനിയ എന്നാണ്. കുൽ സഅത്ലു, ഞാൻ നിങ്ങൾക്ക് ഓതിത്തരും, സഅത്ലു ഞാൻ ഓതിത്തരും, അലൈക്കും നിങ്ങൾക്ക്, മിൻഹു മിൻഹു മിൻ ദുൽഖർനൈൻ, ദുൽഖർനൈനിയെ കുറിച്ച്. ഈ മിൻ എന്നുള്ളത് തബഈദിയാണ്. തബഈദിയ എന്ന് പറഞ്ഞാൽ ദുൽഖർനൈനിയെ കുറിച്ച് വിശദമായ മുഴുവൻ സംഭവങ്ങളല്ല, പിന്നെ ദുൽഖർനൈനിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, ദുൽഖർനൈനിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, ദുൽഖർനൈനിയെ കുറിച്ച് ദിക്റൻ, ദിക്റ എന്ന് പറഞ്ഞാൽ എന്താ, ദിക്ർ എന്ന് പറഞ്ഞെങ്കിൽ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ, അതിലുള്ള പ്രസ്താവനകൾ, പരാമർശങ്ങൾ. അപ്പോൾ കുൽ പറയുക, സഅത്ലു ഞാൻ ഓതിത്തരും, അലൈക്കും നിങ്ങൾക്ക്, മിൻഹു ദുൽഖർനൈനിയെ കുറിച്ച് ദിക്റൻ, ദിക്റൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആന്റെ പരാമർശങ്ങൾ, പരാമർശങ്ങൾ, പ്രസ്താവനകൾ എന്നാണ് ഇതിന്റെ അർത്ഥം. പ്രസ്താവനയും പരാമർശവും എവിടെയുള്ളത്? അത് വിശുദ്ധ ഖുർആനിലാണ്. അപ്പൊ വിശുദ്ധ ഖുർആന്റെ ആയത്തുകളിൽ വന്ന പരാമർശങ്ങൾ, പ്രസ്താവനകൾ, ദുൽഖർനൈനിയെ കുറിച്ച് നിങ്ങൾക്ക് സഅത്ലു ഞാൻ ഓതിത്തരും എന്ന് കുൽ പ്രവാചകരെ പറഞ്ഞേക്കൂ, പറഞ്ഞേക്കൂ. ഇവിടെ ദുൽഖർനൈൻ, ഒന്ന് കർണ എന്ന് പറഞ്ഞാൽ മൂന്നർത്ഥത്തിന് വരും, കൊമ്പ്, തലമുറ, നൂറ്റാണ്ട്. കൊമ്പ് എന്നർത്ഥത്തിന് കർണ പ്രയോഗിക്കും, തലമുറ എന്നർത്ഥത്തിന് കർണ പ്രയോഗിക്കും, നൂറ്റാണ്ട് എന്നർത്ഥത്തിനും കർണ പ്രയോഗിക്കും. കർണ എന്നുള്ളതിന്റെ ദ്വിവചനാണ് കർണൈൻ, കർണാനി കർണൈൻ ദ്വിവചനാണ്. അപ്പൊ എന്താ, രണ്ട് കൊമ്പ് അല്ലെങ്കിൽ പിന്നെ രണ്ട് തലമുറ അല്ലെങ്കിൽ രണ്ട് നൂറ്റാണ്ട്. അതിനു മുമ്പിൽ ദി വന്നാൽ ദിൽ ഖർനൈൻ എന്ന് പറഞ്ഞാൽ അതാണ്, രണ്ട് പിന്നെ കൊമ്പുള്ളവൻ അല്ലെങ്കിൽ രണ്ട് നൂറ്റാണ്ടുകൾ ഉള്ളവൻ അല്ലെങ്കിൽ രണ്ട് തലമുറകൾ ഉള്ളവൻ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ദുൽ ഖർനൈൻ എന്നുള്ളത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പേരല്ല, അദ്ദേഹത്തിന്റെ വിളിപ്പേരാണ്. തഫ്സീറുകളിൽ പരാമർശിച്ചതനുസരിച്ച് ദുൽഖർനൈൻ എന്നുള്ളത് പേരല്ല, പിന്നെയോ വിളിപ്പേരാണ്, വിളിപ്പേരാണ്. എന്തുകൊണ്ട് ദുൽഖർനൈൻ ഈ വിളിപ്പേരുണ്ടായി, അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് ആരാണ് ഈ ദുൽഖർനൈൻ, ആരാണ് ഈ ദുൽഖർനൈൻ, ദുൽഖർനൈൻ ആരെന്നതിൽ തഫ്സീറുകളിൽ കുറെ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. ഒരു വിഭാഗം മുഫസ്സിരീങ്ങൾ പറഞ്ഞത് അബു കെറബ് അൽഹിമ്മേരി, അബു കെറബ് അൽഹിമ്മേരി എന്ന് പറയുന്ന തുബ്ബ രാജാവാണ് ദുൽഖർനൈൻ. ഇതാണ് ഒരു വിഭാഗം പറഞ്ഞത്. ഈ പിന്നെ BC 115 മുതൽ AD 552 വരെയുള്ള കാലഘട്ടം യമൻ ഭരിച്ചിരുന്നതായ രാജകുടുംബമാണ് അല്ലെങ്കിൽ ഭരണാധികാരികളാണ് തുബ്ബ, തുബ്ബ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭരണകൂടം. അവരിലൊരാളാണ് അബു ഖറബ് അൽഹിമ്മേരി, BC 115 ബിഫോർ ക്രൈസ്റ്റ്, പിന്നെ AD 522 വരെ നീണ്ട കാലം ആര് ഭരിച്ചിട്ടുണ്ട്, തുബ്ബ രാജകുടുംബം ഭരിച്ചിട്ടുണ്ട് യമനിന്. അതിലൊരാളാണ് അബു ഖറബ് അൽഹിമ്മേരി, അയാളാണ് ദുൽഖർനൈൻ എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു വിഭാഗം പറഞ്ഞത് ദുൽഖർനൈൻ അലക്സാണ്ടർ അലിസ്കന്ദർ, അറബിയിൽ സ്കന്ദർ അൽ മഖ്ദൂനി, മഖ്ദൂനി എന്ന് പറഞ്ഞാല് അലിസ്കന്ദർ اسكندر كي هكذا اسكندر اسكندر الكسندر മാസിഡോണിയ അല്ലെ മാക്ഡോണിയ മാസിഡോണിയ ഭരിച്ചിരുന്നതായ ഇസ്കന്ദർ ചക്രവർത്തി ഇസ്കന്ദർ ഇബ്നു ഫിലിപ്പ് ഇസ്കന്ദർ ഇബ്നു ഫിലിപ്പ് ഫിലിപ്പിന്റെ മകൻ ഇസ്കന്ദർ ദെം മാസിഡോണിയ മാക്ഡോണിയ ഭരിച്ചി മാക്ഡോണിയ ദേശക്കാരനാണ് അയാളാണ് അലക്സാണ്ടർ ചക്രവർത്തി അദ്ദേഹം പിന്നെ ഈ പശ്ചിമ നാടുകൾ അതേപോലെ പൗരസ്ത്യ നാടുകൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ ഒരു ഭരണാധികാരിയാണ്. അങ്ങനെ അയാൾ അവസാനം ഈജിപ്തിലെത്തി, ഈജിപ്തിൽ അലക്സാണ്ട്രിയ പട്ടണം നിർമ്മിച്ചു. അങ്ങനെ അദ്ദേഹം പിന്നെ പിന്നെ ബി സി 330 അല്ലേ അദ്ദേഹത്തിന്റെ കാലഘട്ടം, ബി സി 330 ഖബ്ലൽ മസീഹ്. അറബിയിൽ ബി സിക്ക് ഇങ്ങനെയാണ് ഇത്, ഖബ്ലൽ മസീഹ്, മസീഹിന് മുമ്പ്. ദുൽഖർനൈൻ അൽ ഇസ്കന്ദർ അൽ മക്ഡോണിയാണ് എന്ന് പറഞ്ഞ മുഫസരീങ്ങളുണ്ട്, അതേപോലെ തന്നെ ചരിത്രകാരന്മാരുണ്ട്. മൂന്നാമതൊരു വിഭാഗം പറഞ്ഞത് ഇദ്ദേഹം ദുൽഖർനൈൻ ചരിത്ര പ്രസിദ്ധനായ കോറിഷ് എന്ന ഭരണാധികാരിയാണ്. കോറിഷ് മലയാളത്തിൽ സൈറസ് എന്ന് പറയും, സൈറസ്. അദ്ദേഹത്തിന് കുറെ പേരുകളാണ്, അറബികൾ കോറിഷ് എന്ന പറയാം, ഖഫ് കോറിഷ്. അദ്ദേഹം വളരെ പ്രസിദ്ധനാണ്, നീതിമാനായ ഭരണാധികാരിയാണ്, നല്ല ഒരു സാലിഹായ വ്യക്തിത്വമാണ് ചരിത്രത്തിൽ ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹം പിന്നെ എല്ലാ കോറിഷ് എന്ന അറബികൾ പറയും, യഹൂദർ ഹോറിഷ് എന്ന് പറയും ഇദ്ദേഹത്തെക്കുറിച്ച്. ഗ്രീസ് ഭാഷയിലാണ് സൈറസ്. കോറിസ് എന്നുള്ളത് പേർഷ്യൻ ഉച്ചാരണമാണ്. കോറിസ്, കോറിഷ്, കോറിഷ് എന്നുള്ളത് പേർഷ്യൻ ഉച്ചാരണമാണ്. കോറിഷ്, ഹോറിഷ്, അതേപോലെ തന്നെ സൈറസ് തുടങ്ങിയ പേരുകൾ അദ്ദേഹത്തിന് പ്രസിദ്ധമാണ്. ഗ്രീസുകാർ സൈറസ്, ഹോറിഷ് എന്ന് യഹൂദന്മാർ, കോറിഷ് അറബികൾ, കോറിസ് എന്നാണ് പേർഷ്യക്കാർ ഈ രാജാവിന് പറയുന്ന പേര്. ഇദ്ദേഹം ബി സി 559 30 വർഷക്കാലം ബി സി ബിഫോർ ക്രൈസ്റ്റ് ഖബ്ലൽ മസീഹ്, 529 മുതൽ 559 വരെയുള്ള കാലഘട്ടം അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടമാണ്. കോറിഷ് എന്ന് പറയുന്ന ഈ ഭരണാധികാരിയുടെ കാലഘട്ടമാണ്. അബുൽ കലാം ആസാദിനെ പോലുള്ളതായ ആധുനിക പണ്ഡിതന്മാരും അതേപോലെ തന്നെ ചരിത്രത്തിൽ പല പ്രാമാണികരായ പണ്ഡിതന്മാരും ദുൽഖർനൈൻ ഈ കോറിഷ് എന്ന് പറയുന്ന ഭരണാധികാരിയാണ് എന്നുള്ളത് പല നിലക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ട്, പല നിലക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അലക്സാണ്ടർ ആകാൻ തരല്ല, കാരണം അലക്സാണ്ടർ അവിശ്വാസിയാണ്, അവിശ്വാസിയാണ്, മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ആകാൻ തരല്ല എന്നുള്ളത് പല മുഫസ്സിരീകളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അബു ഖിറബ് അൽ ഹിമ്മരി ആകാൻ തരല്ല എന്ന് പറയാൻ കാരണം, അബു ഖിറബ് അൽ ഹിമ്മരി ആകണം ആണ് എന്ന് പറഞ്ഞവർ പല അറബി എഴുത്തുകാരുമാണ്. അവർ ഒന്ന് അറബിക്കുള്ള ഭാഷക്കുള്ള പക്ഷപാതിത്വം, രണ്ട് ഈ പേര് കണ്ടില്ലേ ദുൽഖർനൈൻ എന്നുള്ളത്, അത് ഹിമ്മർ രാജാക്കന്മാരുടെ അല്ലെങ്കിൽ തുബ രാജാക്കന്മാരുടെ പ്രത്യേകതയാണ്. ദി യസീൻ, അതേപോലെ ദി നവാസ്, ഇങ്ങനെയൊക്കെയാണ് ഈ രാജാക്കന്മാർക്ക് പേരുകൾ. അതുകൊണ്ട് തന്നെ ദീ വെച്ച് ദുൽഖർനൈൻ ഈ പേര് കൊണ്ട് തുടങ്ങുന്നത് കൊണ്ട് പലരും എന്ത് ചെയ്ത് അത് ഈ തുബ രാജാവാണ് എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ ചില സംഭവങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ അറബിയത്തിനുള്ള പക്ഷപാതിത്താണ് എന്ന് നിലക്ക് അതിനെ തള്ളിയിട്ടുണ്ട് ചരിത്രകാരന്മാർ. എന്നാൽ കോറിഷിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന്റെ ചരിത്രം പ്രസിദ്ധമാണ്. അത് അറബികൾക്കിടയിലും പ്രസിദ്ധമാണ്, അനറബികൾക്കിടയിലും പ്രസിദ്ധമാണ്. നീതിമാനായ ഒരു നല്ല ഭരണാധികാരിയായിരുന്നു കോറിഷ്. പല ചില ചരിത്രകാരന്മാർ ഇദ്ദേഹം നബിയാണ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്, നബിയാണ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് കോറിഷ്. എന്തുകൊണ്ട് ദുൽഖർനൈൻ എന്ന പേര് ഇദ്ദേഹത്തിന് വന്നു എന്നാണ് ചരിത്രത്തിൽ. ഇപ്പോ ബി സി 559 അതേപോലെ തന്നെ 529 ഈ കാലഘട്ടം ബി സി ആണ് കാലഘട്ടത്തിൽ. അന്ന് രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളാണ് ലോകത്ത്, രണ്ട് പ്രധാനപ്പെട്ട മംലക്കകളാണ്. ഒന്ന് മീദിയ എന്ന പേരിലും മറ്റൊന്ന് ലീദിയ എന്ന പേരിലുമാണ്. മീദിയ ലീദിയ, മേധ എന്ന് മലയാളത്തിൽ ലേധ എന്നൊക്കെ പറയണം. മേധ, ഈ മീദിയ എന്നുള്ളത് പേർഷ്യൻ ഭരണത്തിലും ലീദിയ അന്ന് ഗ്രീക്കുകാരുടെ ഭരണത്തിലുമാണ്, ഗ്രീക്കുകാരുടെ ഭരണത്തിലുമാണ്. ഇതൊരു രാഷ്ട്രമാണ്, ഇത് വേറൊരു രാഷ്ട്രമാണ്. അന്നത്തെ പ്രധാനപ്പെട്ട രണ്ട് മംലക്കകൾ, രണ്ട് രാഷ്ട്രങ്ങൾ. ദുൽഖർനൈൻ പേർഷ്യക്കാരനാണ്, ഫാരിസിയാണ്, പേർഷ്യക്കാരനാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹം ആരാ? മീദിയ എന്ന് പറയുന്ന ഈ രാഷ്ട്രത്തിന്റെ തലവനാണ്, ഭരണാധികാരിയാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹം ലീദിയയെ കീഴ്പ്പെടുത്തിയത്. അങ്ങനെ രണ്ട് മംലക്കുകളെ അദ്ദേഹം എന്ത് ചെയ്ത് ചേർത്ത് ഒരു ഭരണത്തിന് കീഴിൽ കൊണ്ടുവന്നു. അങ്ങനെ രണ്ട് മംലക്കുകളെ ഒരു ഭരണത്തിന് കീഴിൽ കൊണ്ടുവന്നു എന്നത് കാരണത്താൽ ദുൽഖർനൈൻ എന്ന പേര് അദ്ദേഹത്തിന് വന്നു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. ദുൽഖർനൈൻ രണ്ട്, അതായത് പിന്നെ പേർഷ്യയിൽ മീദിയ ഒരറ്റത്തും പൗരസ്ത്യ ഭാഗത്തും ലീദിയ പശ്ചിമ ഭാഗത്തുമാണ് രണ്ട് രാഷ്ട്രങ്ങൾ. ആ രണ്ട് രാഷ്ട്രങ്ങളെയും അദ്ദേഹം ഒന്നിപ്പിച്ച് ഒരു ഭരണത്തിന് കീഴിൽ കൊണ്ടുവന്നപ്പോൾ ആ ഒരു പ്രത്യേകതയുള്ളത് കാരണത്താൽ കോറിഷ് പിന്നീട് ദുൽഖർനൈൻ എന്ന പേരിൽ അറിയപ്പെട്ടു. അതാണ് ചരിത്രത്തിൽ പലരും സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ ലീദിയ അന്ന് ഭരിച്ചിരുന്നത് ക്രോസസ് എന്ന പേരിലൊരു ഭരണാധികാരിയാണ്. മനസ്സിലായില്ലേ? ഇദ്ദേഹം യുദ്ധകൊതിയനാ ഈ ക്രോസസ്. അദ്ദേഹമാണ് ലീദിയന്റെ ഗ്രീക്ക് ഭരണാധികാരി. ഇദ്ദേഹം യുനാനിയാണ്, ഗ്രീക്കുകാരനാണ്. അദ്ദേഹമാണ് ഈ ലീദിയൻ രാഷ്ട്രത്തിന്റെ ഭരണാധികാരി. അങ്ങനെ അദ്ദേഹത്തിന് യുദ്ധകൊതിയാണ്. അദ്ദേഹം പേർഷ്യയെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ കോറിഷ് രാജാവ് വലിയൊരു സൈന്യത്തെ നയിച്ച് ലീദിയയെ ആക്രമിക്കുകയും അങ്ങനെ അതിനെ കീഴ്പ്പെടുത്തുകയും ഈ ക്രോസസ് എന്ന് പറയുന്ന ഭരണാധികാരിയെ ബന്ദിയാക്കിയിട്ട് പേർഷ്യയിലേക്ക് കൊണ്ടുവന്നു, ബന്ദിയാക്കിയിട്ട് പേർഷ്യയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ചരിത്രത്തിൽ കാണാം. പിന്നെ അബുൽ കലാമൊക്കെ അത്, അബുൽ കലാം ആസാദൊക്കെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബുൽ കലാം ആസാദിന് ദുൽഖർനൈൻ എന്ന് പറഞ്ഞ കിതാബ് തന്നെ ഉണ്ട്. പിന്നെ ഈ ക്രോസസിനെ ഈ പിന്നെ കോറിഷ് കൊണ്ടുവന്ന് ഇദ്ദേഹം ഒരു മാന്യനായ നല്ല ഔദാര്യവാനായ നീതിമാനായ ഭരണാധികാരിയാണ്. ഇദ്ദേഹം എന്ത് ചെയ്തെന്നാണ് കൊണ്ടുവന്ന്, പിന്നെ ഇദ്ദേഹം ഈ ഭയങ്കര അക്രമവാസനയുള്ള യുദ്ധക്കൊതിയനായ ഒരു ദുഷ്ടഭരണാധികാരിയാണ്. അങ്ങനെ എന്ത് ചെയ്തെന്നാണ് വിറകുകൾ കൂട്ടിയിട്ട് ആ വിറകുകൾക്ക് വിറകുകളുടെ കൂനകൾക്ക് മേലെ ഇയാളെ കയറ്റിയിരുത്തി എന്നിട്ട് തീ കൊളുത്താൻ പറഞ്ഞു, അടിയിൽ തീ കൊടുക്കാൻ പറഞ്ഞു ക്രോസസ് കോറിഷ് ഇയാളെ. അങ്ങനെ തീ കൊടുക്കാൻ ഉദ്ദേശിച്ചപ്പോഴും ഇയാള് ആ ക്രൂരഭാവത്തിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കാൻ അളക്കല്ല. അങ്ങനെ എന്ത് ചെയ്ത് പിന്നെ ആ കൽപ്പന കൊടുത്തെങ്കിലും കോറിഷ് അദ്ദേഹത്തെ തയ്യാറാക്കാൻ പറഞ്ഞ് അദ്ദേഹം കത്തിക്കുകയോ ആക്രമിക്കുകയൊന്നും ചെയ്തില്ല. പിന്നെ പേർഷ്യയിൽ പിന്നെ ഈ ക്രോസസിന് നല്ല ഒരു പിന്നെ ജീവിതം ഇയാള് ഭരണാധികാരി നൽകുകയാണ് ചെയ്തത് എന്നാണ്. അദ്ദേഹം കൊന്നില്ല, കൊല്ലാതെ വെറുതെ വിടുകയാണ് ചെയ്തത് എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അത് ഈ കോറിഷിന്റെ പിന്നെ വ്യക്തിത്വത്തെ അറിയിക്കുന്ന ഒരു സംഭവമാണ്, വ്യക്തിത്വം അറിയിക്കുന്ന ഒരു സംഭവമാണ്. ഏതായാലും ഈ ദുൽഖർനൈൻ ആര്, അദ്ദേഹത്തിന്റെ വിളിപ്പേരാണ് ഇത് എന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു. പക്ഷെ അത് ആരാണ് അദ്ദേഹത്തിന് ചരിത്രത്തിൽ ഈ മഹാരഥൻ ആരാണ്, അത് ആരാണ് എന്നതിൽ പറയപ്പെട്ട പ്രധാനപ്പെട്ട മൂന്ന് പേരുകളാണ് നമ്മളിവിടെ പറഞ്ഞ്, മനസ്സിലായില്ലേ? അതിൽ അബൂഖറബ് ഹിമ്മരിയും ഇസ്കന്ദർ അൽ മക്തൂനിയും ആകാൻ തരല്ല. പിന്നെ സാധ്യത ഉള്ളത്, പല ചരിത്രകാരന്മാരെ സ്ഥിരീകരിച്ചിട്ടുള്ളത്, അദ്ദേഹം പേർഷ്യ ഭരിച്ചിരുന്നതായ കോറിഷ് എന്ന് പറയുന്ന ഭരണാധികാരിയാണ്. അന്ന് അറിയപ്പെട്ട രണ്ട് രാഷ്ട്രങ്ങളാണ്, ഒന്ന് മേദിയ മറ്റൊന്ന് ലീദിയ. മേദ എന്ന പേരിൽ മലയാളത്തിൽ നമ്മൾ ചരിത്രത്തിലൊക്കെ പഠിക്കണേ. പിന്നെ ഇതാണത് സ്ഥലം, രാഷ്ട്രം. അന്ന് പേർഷ്യയെ സംബന്ധിച്ചിടത്തോളം ഫാരിസ്, മേദിയ, ഇങ്ങനെ രണ്ട് രാഷ്ട്രങ്ങൾ, രണ്ട് ഇതാണ്. ഫാരിസ് എന്ന് പറഞ്ഞാൽ പേർഷ്യ, അത് പിന്നെ ദക്ഷിണ ഭാഗത്തും, മേദിയ എന്ന് പറയുന്നത് ഉത്തരഭാഗത്തുമാണ്. ഉത്തരഭാഗത്തും ഈ കോറിഷ് രാജാവ് അതിനെ രണ്ടിനും ഒന്നിപ്പിച്ച് വലിയൊരു രാഷ്ട്രമാക്കി. പിന്നെ ലീദിയ ഇതിനെ വിജയിച്ചടക്കിയിട്ട് എന്ത് ചെയ്തു, വലിയൊരു മംലക്കത്ത് സ്ഥാപിച്ചു, വലിയൊരു മംലക്കത്ത് സ്ഥാപിച്ചു. അത് ചരിത്രത്തിൽ പ്രസിദ്ധമാണ്, സ്ഥിരീകരിക്കപ്പെട്ട ഒരു ചരിത്രം കൂടിയാണത്, മനസ്സിലായോ? ഏതായാലും അദ്ദേഹമാണ് ദുൽഖർനൈൻ എന്ന് പിന്നെ പല ആധുനികരായ, വിശിഷ്യ ആധുനികരായ പല പണ്ഡിതന്മാരും സമർപ്പിച്ചിട്ടുണ്ട്, സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് വിശുദ്ധ ഖുർആനിൽ വന്ന ഈ ഭാഗങ്ങൾ തന്നെ അൽഹംദുലില്ലാ പിന്നെ പഠനവിധേയമാക്കിയാൽ മതി. ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ച കാര്യങ്ങളും നമുക്ക് പഠനവിധേയമാക്കിയാൽ മതി. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ ചില സൂചനകൾ നൽകിയതുണ്ടല്ലോ, ആ സൂചനകൾക്കപ്പുറം നമ്മൾ പഠിക്കാൻ കൂടിയുള്ള ഒരു തേട്ടവും താല്പര്യവും അതിലുണ്ട്. അതുകൊണ്ട് തന്നെ ചരിത്രപരമായിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്കതിൽ ചില വിഷയങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. അതുകൊണ്ടാണ് ഈ ചരിത്രം പിന്നെ മുഫസ്സിരീങ്ങൾ ഉണർത്തിയിട്ടുള്ളത്. അതിൽ ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു എന്ന് മാത്രം. വയസ് അലൂനക അൻ ദുൽഖർനൈൻ, ദുൽഖർനൈനിയെ കുറിച്ച് അവർ നിങ്ങളോട് ചോദിക്കുന്നു. കുൽ പറയുക, സാത്തുലു അലൈക്കും, നിങ്ങൾക്ക് ഞാൻ ഓതിത്തരും. മിൻഹു, ദുൽഖർനൈനിയെ കുറിച്ച്, ദിക്റൻ, ചില പ്രസ്താവനകൾ, ചില ആയത്തുകളിലെ പ്രസ്താവനകൾ. അതാണ് ഇവിടെ പിന്നെ വഴിയെ പറയാൻ പോകുന്നത്. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല തുടർന്ന് പറയുന്നത്? ഇന്ന മക്കന്ന ലഹു ഫിൽ അർദ് വആതൈനാഹു മിൻ കുല്ലി ഷൈഇൻ സബബ. ചിലപ്പോ ചിലർക്ക് ഫിഖ് ഉൾക്കൊള്ളാൻ കഴിയില്ല, ചിലർക്ക് ചരിത്രം ഉൾക്കൊള്ളാൻ കഴിയില്ല, ചിലർക്ക് കഥകളെ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അപ്പോ പിന്നെ എല്ലാ വിഷയങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, താല്പര്യത്തിൽ പഠിക്കണം. അങ്ങനെ നമ്മൾ പിന്നെ ചരിത്രം പറയുമ്പോൾ ചരിത്ര വിദ്യാർത്ഥിയായ നിലക്ക് പറയണം, ഫിഖ് പറയുമ്പോൾ ഫിഖിൽ, ഹദീസ് പറയുമ്പോൾ അതിനനുസരിച്ച്. ചിലർക്ക് ചരിത്രം പറയുമ്പോൾ സഹിക്കാൻ കഴിയൂല, പണ്ടേ അങ്ങനെ തന്നെയാണ് നമുക്ക് ചരിത്രത്തിൽ അതിൻ്റെ ഡേറ്റുകൾ മറ്റേത് മറിച്ച്. ചിലർക്ക് ഫിഖ് പറയുമ്പോൾ അതിലെ മസാലകൾ, തെളിവുകൾ, അക്വാലുകൾ ഇതൊക്കെ പാടാകുമ്പോൾ അത് താങ്ങാൻ കഴിയൂല. തഫ്സീർ എന്ന് പറഞ്ഞാൽ എന്താ? തഫ്സീർ എന്ന് പറയുമ്പോൾ പിന്നെ എല്ലാം വരും, അതിൽ ചരിത്രം വരും, ഫിഖ് വരും, പിന്നെ ഹദീസ് വരും, ഒക്കെ വരും. ഇന്ന മക്കന്ന ലഹു ഫിൽ അർദ് വആതൈനാഹു മിൻ കുല്ലി ഷൈഇൻ സബബ. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ നിങ്ങൾ മയങ്ങണ്ട എന്നുള്ള അർത്ഥത്തിലാണ്. ചരിത്രം പറയുന്നത് ഒരു പരാജയമാണ്. അങ്ങനെ കാണുമ്പോ അല്ലെ ആളുകൾ ഇങ്ങനെ മയങ്ങണ കാണുമ്പോ അതൊരു എടുങ്ങുറിച്ച വിഷയമാണെന്ന് തോന്നുന്നു. ഇന്ന മക്കന്ന ലഹു ഫിൽ അർദ്, അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ഇന്ന, തീർച്ചയായും നാം, മക്കന്ന മക്കന്ന എന്ന് പറഞ്ഞാ നാം സ്വാധീനം നൽകി. മക്കന്ന മക്കന്ന ലഹു മക്കന മക്കാനും മക്കാനിൽ നിന്നും മക്കാനത്തിൽ നിന്നും വന്നാണ് ആര്? മക്കന, സ്വാധീനം നൽകുക. മക്കന്ന ഇതാണ് മക്കന എന്നതിലേക്ക് ന അൽഫായില ചേർന്നാണ്, മനസ്സിലായി? അതാണ് മക്കന്ന. അപ്പൊ ഇന്ന മക്കന്ന ലഹു, അദ്ദേഹത്തിന് നാം സ്വാധീനം നൽകി. എവിടെ? ഫിൽ അർദ്, ഭൂമിയിൽ. വആതൈനാഹു, ആതൈന നാം നൽകി, ആതൈനാഹു അദ്ദേഹത്തിന് നാം നൽകി, വആതിഫിന്റെ വആതൈനാഹു അദ്ദേഹത്തിന് നാം നൽകുകയും ചെയ്തു. മിൻകുല്ലി ഷൈഇൻ, മിൻകുല്ലി ഷൈഇൻ എല്ലാ വസ്തുക്കളിൽ നിന്നും എല്ലാ വിഷയങ്ങളിൽ നിന്നും സബബൻ, സബബ് എന്ന് പറഞ്ഞ മാർഗം, സബബ് എന്ന് പറഞ്ഞ മാർഗം, എല്ലാ സംഗതികളിൽ നിന്നും വിഷയങ്ങളിൽ നിന്നും ഒരു മാർഗം നാം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. അവിടെ ദുൽഖർനൈനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ്, ഇന്ന തീർച്ചയായും നാം മക്കൻ നാലഹു ഫിൽ അർദ്, ഭൂമിയിൽ അദ്ദേഹത്തിന് സ്വാധീനം നൽകി. വആതൈനാഹു മിൻ കുല്ലി ശൈഇൻ സബബ, എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒരു മാർഗം അദ്ദേഹത്തിന് നാം നൽകി തന്നാ തെരപ്പെടുത്തി കൊടുത്തു. അള്ളാഹു സുബ്ഹാനഹു വതാല അദ്ദേഹത്തിന് തെരപ്പെടുത്തി നൽകുകയും ചെയ്തു. ഇവിടെ മിൻകുല്ലി ശൈഇൻ എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? എല്ലാത്തിൽ നിന്നും നൽകി നടന്നെങ്കിൽ അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തിന്റെ പരിപാടി എന്താ? യാത്ര ചെയ്യുക, യുദ്ധവിജയം നേടുക തുടങ്ങിയതല്ലേ. അതേപോലെ തന്നെ ഭൂമിയിൽ നീതി ന്യായം നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതിനാവശ്യമായിട്ടുള്ള എല്ലാം നൽകി എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. അല്ലാതെ ഭൂമി ഒന്നായിട്ട് അദ്ദേഹത്തിന് തീരെ എഴുതി കൊടുത്തു എന്നുള്ള മാന ഇല്ല. ബൽഖൈസിനെ കുറിച്ച് പറഞ്ഞില്ല, സബയിലെ രാജ്ഞിനെ കുറിച്ച് പറഞ്ഞില്ല. ഊത്തിയത്ത് മിൻകുല്ലി ശൈഇൻ, എല്ലാം നൽകപ്പെട്ട ഒരു പെണ്ണാണ് ആര്? സബയിലെ രാജ്ഞി എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം എന്താ? എല്ലാം നൽകപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകപ്പെട്ടതുപോലും ആർക്കില്ല? സബയിലെ രാജ്ഞിക്കില്ല. പക്ഷേ ഒരു രാജാത്തിയാണെന്നുള്ള നിലക്ക് അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും അവർക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഉദ്ദേശമേ ഉള്ളൂ. അതേപോലെയാണ് ഇവിടെ വാതൈന മിൻകുല്ലി ശൈഇൻ എന്ന് തൈ അദ്ദേഹത്തിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത്സബ അദ്ദേഹം തുടർന്നു, പിന്തുടർന്നു. സബബൻ ഒരു മാർഗം, ഒരു മാർഗത്തെ അദ്ദേഹം പിന്തുടർന്നു, യാത്രയായി നടത്തും. ഒരു മാർഗം അദ്ദേഹം പിന്തുടർന്ന് യാത്രയായി. പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ആ യാത്ര എന്നുള്ളത് അടുത്ത ആയത്ത് അറിയിക്കുന്നുണ്ട്. ഹത്ത ഇദ ബലഗ മഗ്രിബ ശംസ്, ഹത്ത ഇദ ബലഗ മഗ്രിബ ശംസ്. മഗ്രിബ ശംസ് എന്നാണ് സൂര്യന്റെ അസ്തമയ സ്ഥാനം. ബലഗ എന്നാണ് അദ്ദേഹം എത്തി. ഇദ ബലഗ മഗ്രിബ ശംസ്, സൂര്യന്റെ അസ്തമയ സ്ഥാനം എത്തിയപ്പോൾ, അതുവരേക്കും എന്ത് ചെയ്ത് യാത്ര തുടർന്നു. അതാണ് ഈ ഹത്ത അറിയിക്കുന്നത്. അങ്ങനെ സൂര്യന്റെ മഗ്രിബ് അസ്തമയ സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തിയപ്പോൾ വജദഹ അദ്ദേഹം സൂര്യനെ കണ്ടു. വജദഹ സൂര്യനെ അദ്ദേഹം കണ്ടു, ദുൽഖർനൈൻ കണ്ടു. തഗ്റുബു സൂര്യൻ അസ്തമിക്കുന്നു. എവിടെ അസ്തമിക്കുന്നത്? ഫി ഐനിൻ ഹമിഅ, ഫി ഐനിൻ ഹമിഅത്തിൻ. ഐൻ എന്ന് പറഞ്ഞാൽ അരുവി, തടാകം എന്നൊക്കെ അർത്ഥം. അരുവി, തടാകം എന്ന അർത്ഥത്തിനൊക്കെ ഐന് പ്രയോഗിക്കും. ഹമിഅ എന്ന് പറഞ്ഞാൽ, ഹമിഅത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ദീ ഹമിഅത്തിൻ എന്നുള്ള അർത്ഥത്തിലാണ്. ദീ ഹമിഅ, ഹമിഅത്ത് എന്ന് പറഞ്ഞാൽ ഈ കറുത്ത ചളി, കരിഞ്ചളി, അതിനാണ് പറയാ ഹമിഅ, കറുത്ത ചളി. ദീ ഹമിഅ എന്ന കറുത്ത ചളിയുള്ള ഐൻ, അരുവി അല്ലെങ്കിൽ തടാകം. വജദഹ ദുൽഖർനൈൻ സൂര്യനെ കണ്ടു. തഗ്റുബ അത് അസ്തമിക്കുന്നു. ഫി ഐനിൻ ഹമിഅത്തിൻ കരിഞ്ചളി ഉള്ള തടാകത്തിൽ. വവജദ ഇന്ദഹ, വവജദ അദ്ദേഹം കാണുകയും ചെയ്തു. വവാത്തിഫിൻ്റെത് വജദ, വജദ അദ്ദേഹം കണ്ടു. ഇന്ദഹ അതിന്റെ അടുക്കൽ, അതിന്റെ അടുക്കൽ എന്ന് പറഞ്ഞാൽ ഈ ഐനിൻ ഹമിയ ഉണ്ടല്ലോ, കരിഞ്ചളിയുള്ള ഈ തടാകം, അതിനരികിൽ അയാൾ കണ്ടു, അദ്ദേഹം കണ്ടു. കൗമൻ ഒരു ജനവിഭാഗത്തെ, കൗമൻ ഒരു ജനവിഭാഗത്തെ. കുൽന, അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ് കേട്ടോ, കുൽന നാം പറഞ്ഞു. യാ ദൽഖർനൈൻ, യാ ദൽഖർനൈൻ, ദുൽഖർനൈനെ വിളിക്കുകയാണ്. യാ യാ റജുൽ എന്നൊക്കെ പറയില്ലേ, അതേപോലെ യാ ദുൽഖർനൈൻ, ദുൽഖർനൈൻ. ഇമ്മ അൻ തുഅദ്ദിബ്, ഇമ്മ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ, അൻ തുഅദ്ദിബ് നിങ്ങൾ ശിക്ഷിക്കണം, തുഅദ്ദിബ് ശിക്ഷിക്കണം, അൻ തുഅദ്ദിബ് ഒന്നുകിൽ നിങ്ങൾ ശിക്ഷിക്കണം. വ ഇമ്മ അല്ലെങ്കിൽ, അത്തുഫിന്റെ വഇമ്മ അല്ലെങ്കിൽ അൻതത്തഖിദ ഫീഹിം ഹുസ്ന, അൻതത്തഖിദ നിങ്ങൾ സ്വീകരിക്കണം, ഫീഹിം അവരുടെ വിഷയത്തിൽ ഹുസ്ന നല്ല ഒരു ചെയ്തി, നല്ല ഒരു നടപടി. അതായത് ഈ ജനവിഭാഗത്തെ കുറിച്ച് അള്ളാഹു സുബ്ഹാന തആല പറയണം, ഒന്നുകിൽ നിങ്ങൾ അവരെ ശിക്ഷിക്കണം, അല്ലെങ്കിൽ അവരെ നിങ്ങൾ എന്ത് ചെയ്യണം, അവരിൽ ഒരു നല്ല നടപടി നിങ്ങൾ സ്വീകരിക്കണം. അപ്പൊ ഇവിടെ ഫഅത്ബഅ സബബൻ ദുൽഖർനൈൻ, ഒരു മാർഗം പിന്തുടർന്നു. അങ്ങനെ അദ്ദേഹം പശ്ചിമ ഭാഗത്തേക്ക്, പടിഞ്ഞാറ് ഭാഗത്തേക്ക് യാത്രയായി. ഹത്ത ഇദ ബലഗ മഗ്രിബ ശംസ്, സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം എത്തിയപ്പോൾ, വജദഹ സൂര്യൻ അദ്ദേഹം കണ്ടു, തഗ്റുബു ഫി ഐനിൻ ഹമിയ, ഒരു കരിഞ്ചളിയുള്ള ഒരു തടാകത്തിൽ അസ്തമിക്കുന്നതായി. ഇവിടെ ഈ ദുൽഖർനൈൻ മഗ്രിബ് ശംസിലെത്തിയതാണ്, സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലം. ഏതാ ഈ സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലം? അത് ഏതാണ് സ്ഥലം? പടിഞ്ഞാറ് എവിടെ? മൊറോക്കോ. അപ്പൊ നമ്മളിപ്പോ ഇവിടുന്ന് നമ്മളിപ്പോ ഇവിടെ കോറിനേഷൻ ചെന്നിട്ടുണ്ടെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലം ഏതാ? നമ്മളിപ്പോ കോറിനേഷൻ ചെന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, സൂര്യൻ അസ്തമിക്കണ എവിടേക്കാണ്? കടലിൽ. നമ്മൾ മരുഭൂമി ചെന്നിട്ടുണ്ടെങ്കിൽ സൂര്യൻ അസ്തമിക്കണ എവിടേക്കാണ്? മരുഭൂമിയിൽ അല്ലെ. നമ്മൾ ഏതെങ്കിലും കുന്നിന്റെ പുറകിൽ ചെന്നിട്ടുണ്ടെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലം എവിടേക്കാണ്? ആ കുന്നിന്റെ മുകളിൽ അല്ലെ. അപ്പം മഗ്രിബ് ഒന്നല്ല, പിന്നെ മഗ്രിബുകൾ വ്യത്യസ്തമാണ്. ആരുടെ മുമ്പിലാണ് സൂര്യൻ അസ്തമിക്കുന്നത്, അവർക്കനുസരിച്ചാണ് അസ്തമിക്കുന്ന സ്ഥലങ്ങൾ, ഒന്നല്ല. പിന്നെ ഓരോരുത്തർക്കും അസ്തമിക്കുന്ന സ്ഥലങ്ങൾ വേറെ വേറെ ആയിരിക്കും. ചിലപ്പോൾ കുളത്തിലായിരിക്കും, ചിലപ്പോൾ തടാകത്തിലായിരിക്കും, ചിലപ്പോൾ പുഴയിലായിരിക്കും, ചിലപ്പോൾ കടലിലായിരിക്കും, ചിലപ്പോൾ മലഞ്ചെരിവിലായിരിക്കും, ചിലപ്പോൾ മരുഭൂമിയിലായിരിക്കും അല്ലെ. അസ്തമയ സ്ഥലങ്ങൾ ഓരോരുത്തരെ അപേക്ഷിച്ച് വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞത്, ഫലാ ഉഖ്സിമു ബിറബ്ബിൽ മഷാരിഖി വറബ്ബിൽ മഗാരിബ്. റബ്ബുൽ മഷാരിഖ് വറബ്ബുൽ മഗാരിബ്, അസ്തമയ സ്ഥാനങ്ങളുടെ റബ്ബ്, ഉദയസ്ഥാനങ്ങളുടെ റബ്ബ്. കാരണം ഓരോരുത്തർക്കും എന്താണ്, ഉദയസ്ഥാനങ്ങളൊക്കെ വേറെ വേറെ ആയിരിക്കും. ദുൽഖർനൈനെ സംബന്ധിച്ചിടത്തോളം മഗ്രിബ് ഷംസിൽ അദ്ദേഹം എത്തിയപ്പോൾ, വജദഹ അദ്ദേഹം ഷംസിനെ കണ്ടു, തഗ്റുബു ഫി ഐനിൻ ഹമിയ, കരിഞ്ചളി ഉള്ള ഒരു അരുവിയിൽ അല്ലെങ്കിൽ തടാകത്തിൽ അസ്തമിക്കുന്നതായിട്ട് കണ്ടു. അപ്പൊ അദ്ദേഹം പിന്നെന്ത് ചെയ്തു, തന്റെ യാത്ര തുടർന്നു. അദ്ദേഹം അസ്തമയത്തിന് സാക്ഷിയായി. അദ്ദേഹം എത്തിയടുത്ത അസ്തമയം എവിടെയാണുള്ളത്? ആ ഒരു തടാകത്തിലാണ് അസ്തമിക്കുന്നത്. അവിടെ ആ തടാകത്തിന്റെ പ്രത്യേകത, കരിഞ്ചളി നിറഞ്ഞ രീതിയിലാണ് ആ തടാകം ഉള്ളത് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? നമ്മൾ ചിലപ്പോ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കാണും, മരുഭൂമിയിൽ. അപ്പൊ ഇങ്ങനെ സമയത്ത് അസ്തമയ ശോഭയിൽ നമുക്ക് ചിലപ്പോൾ മരുഭൂമിയിൽ ഇങ്ങനെ ഒരു പ്രത്യേക വർണ്ണം കണ്ടെന്ന് വരും. ചിലരെ സംബന്ധിച്ചിടത്തോളം പിന്നെ വേറെ രീതിയിലായിരിക്കും അസ്തമയത്തിന്റെ ദൃശ്യം കാണുക. ഇവിടെ ദുൽഖർനൈനിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയാണ്. ചരിത്രകാരന്മാർ, ഇപ്പൊ ഞാൻ പറഞ്ഞ കോറിഷ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ സൈറസ് എന്നറിയപ്പെടുന്ന ഈ സൈറസിന്റെ അറബി ഉച്ചാരനാണ് കോറിഷ്. അറബികൾ കോറിഷ് എന്നാണ് ഉച്ചരിക്കുക. പിന്നെ ഈ രാജാവ്, അദ്ദേഹത്തിന്റെ യാത്ര ഉണ്ടല്ലോ, അത് പശ്ചിമ ഭാഗത്തേക്കും അതേപോലെ പൗരസ്ത്യ ഭാഗത്തേക്കും, പിന്നെ അദ്ദേഹത്തിന്റേത് വടക്ക് ഭാഗത്തേക്കുമുള്ള യാത്രകൾ പ്രസിദ്ധമാണ്. പ്രത്യേകിച്ച് വടക്ക് ഭാഗത്തേക്കുള്ള യാത്ര. കാരണം എന്താ, ഇനി ചില നമ്മൾ അടുത്ത ആഴ്ചത്തെ ക്ലാസ്സാണ്, യജൂജ് മജൂജിനെ തടയിടാൻ വേണ്ടിയിട്ട് അദ്ദേഹമാണ് എന്ത് ചെയ്യണത്, പിന്നെ ഈ അണകെട്ടുന്നത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ചരിത്രം വളരെ വിശദമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഏതായാലും കോറിഷ് അദ്ദേഹത്തിന്റെ പശ്ചിമ യാത്ര ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നത് അദ്ദേഹം പിന്നെ പടിഞ്ഞാറ് ഭാഗത്തേക്ക്, അഥവാ ലീദിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ പിന്നെ തുർക്കികളുടെ ഗ്രീക്കുകാരുടെ ഭരണപ്രദേശമാണെങ്കിലും അത് സ്ഥിതി ചെയ്യുന്നത് തുർക്കിയുടെ പശ്ചിമ ഭാഗത്താണ്. ഇന്നത്തെ തുർക്കിയുടെ പശ്ചിമ ഭാഗമാണ്. അതായത് അന്ന് ഗ്രീക്കുകാരുടെ കൈകളിലാണ്, ഇന്നത്തെ മാതിരിയിൽ അന്ന് ഗ്രീക്കുകാരുടെ കൈകളിലാണ്. തുർക്കിയുടെ പശ്ചിമ ഭാഗം, അത് അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്കാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് ഇന്നത്തെ തുർക്കിയുടെ പശ്ചിമ ഭാഗം അഥവാ ഈ ലീദിയ എന്ന് പറയുന്ന നാട്ടിൽ മംലക്കയുടെ രാഷ്ട്രത്തിന്റെ പശ്ചിമ ഭാഗം അത് അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് ഖലീജുകളായാണ്, ഖലീജുകൾ എന്ന് പറഞ്ഞാൽ ഗൾഫുകളായിട്ടാണ്, ഗൾഫുകൾ ധാരാളം ഗൾഫുകളാണ്. അതിൽ ഒരു ഗൾഫ് അസ്മീർ ഗൾഫ് എന്നാണ് ഇന്നും അറിയപ്പെടുന്ന ഗൾഫാണത്. അസ്മീർ ഖലീജ് അസ്മീർ എന്ന് പറഞ്ഞാൽ നമ്മൾ അജ്മീർ അല്ല കേട്ടോ, ഇത് അസ്മീർ. അസ്മീർ പട്ടണം ഉണ്ട് തുർക്കിയിൽ, തുർക്കിയിൽ അസ്മീർ പട്ടണം ഉണ്ട്. ഈ അസ്മീർ പട്ടണത്തിൽ ഈ അസ്മീറിന്റെ പേരിൽ തന്നെയാണ് പിന്നെ മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് തുർക്കിയിലേക്കുള്ള ഗൾഫ് ഖലീജ്. എന്താ ഗൾഫ് എന്ന് പറഞ്ഞ ഉൾക്കടൽ, ഉൾക്കടൽ അല്ലെ. ഈ പിന്നെ അറ്റ്ലാന്റിക് മധ്യധരണ്യായിൽ നിന്ന് മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് പിന്നെ ഈ അസ്മീർ ഖലീജ് 120 കിലോമീറ്റർ ഉള്ളിലേക്കാണ്, 120 കിലോമീറ്റർ ഉള്ളിലേക്കാണ്. അതിന്റെ പ്രത്യേകത, അതിന്റെ പ്രത്യേകത ഈ അനാദൂൽ എന്നിട്ട് എന്ന പർവ്വതനിരണ്ട്, പർവ്വതനിരന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറബിയിൽ പറയാം ഹബുബ എന്നാണ് എന്നുണ്ടെങ്കിൽ പിന്നെ കുന്നുകളല്ല പിന്നെയോ നിരന്ന പർവ്വതങ്ങൾ. ഈ അനാദൂൽ പർവ്വത നിരകളിൽ നിന്ന് ഖദീസ് എന്ന പേരിലൊരു നദി ഒഴുകി ഒരു പുഴയുണ്ട്, ഖദീസ് പുഴ, നെഹ്റു ഖദീസ്. ഈ ഖദീസ് പുഴ ഒഴുകുന്നത് അനാദൂൽ പർവ്വത നിരകൾക്കിടയിലൂടെ കുത്തനെ എന്നോണാണ്, കുത്തനെ എന്നോണാണ്. ഈ പർവ്വത നിരകളെ സംബന്ധിച്ചിടത്തോളം ഈ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾക്കും മറ്റൊക്കെ വിധേയമായിട്ട് അതെപ്പോഴും പിന്നെ അത് ഇളകിയ മണ്ണാണ്. ഖദീസ് പുഴ കൊണ്ടുവരുന്നതാകട്ടെ ചളിവെള്ളാണ്, ചളിവെള്ളാണ്. അത് പതിക്കുന്നത് അസ്മീർ ഗൾഫിലാണ്, അസ്മീർ ഗൾഫിലാണ്. പിന്നെ ചരിത്രകാരന്മാർ പറയുന്നത് എന്താ വെച്ചാല് ഈ മെഡിറ്ററേനിയൻ കടലിന്റെ കിഴക്കേ ഭാഗം എന്ന് പറഞ്ഞെങ്കിൽ തുർക്കിയുടെ പശ്ചിമ ഭാഗം, ആ ഭാഗത്തുള്ള കടലിനാണ് ഈഗ കടൽ എന്ന് പറയുന്നത്, ഈജിയ കടൽ എന്ന് പറയും മലയാളത്തിൽ. നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിക്കുമ്പോൾ ഈജിയ കടൽ കേട്ടുകണ അല്ല, കേൾക്കാത്തവർ കേൾക്കേണ്ടത്. ഈഗ കടൽ എന്നതിന് പറയാം, ഈജിയ കടൽ. ഈജിയ കടലിനാണ് ഇപ്പൊ എന്തുള്ളത്, ഗൾഫുകളുള്ളത്, ധാരാളം ഗൾഫുകളാണ്. അതിലൊരു പ്രസിദ്ധമായ ഗൾഫാണ് അസ്മീർ ഗൾഫ്. ആ അസ്മീർ ഗൾഫിലേക്കാണ് ഈ അനാദോൽ പർവ്വതനിരകളിൽ നിന്ന് ഖദീസ് പുഴ വന്നിട്ട് നിന്ന് പതിക്കുന്നത്. അത് ഈ പതിക്കുന്ന വെള്ളമാകട്ടെ ഒക്കെ പിന്നെ ചെളിയാണ്, ചെളിവെള്ളം. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ പുരാതന കാലം മുതൽ ഉള്ള ഒരു വാർത്തയാണിത്, ഈ പുഴയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു വാർത്തയാണത്. ചരിത്ര വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ചരിത്ര പണ്ഡിതന്മാരായ ആളുകൾ പറയുന്നത് കോറിഷ് എന്ത് ചെയ്ത് ഈ ലീദിയ വിജയിച്ചടക്കി അദ്ദേഹം ഇതിന്റെ പശ്ചിമ ഭാഗത്തെത്തിയിട്ടുണ്ട്, ലീദിയയുടെ പശ്ചിമ ഭാഗത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ എത്തിയിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം പിന്നെ ഈ അസ്മീർ പട്ടണം കീഴ്പ്പെടുത്തിയിട്ട് അവിടെ നിന്ന് അദ്ദേഹം കാണുന്ന കാഴ്ച ഈ കാഴ്ചയായിരിക്കും, ഇതേ അദ്ദേഹത്തിന് കാണാൻ പറ്റുള്ളൂ. അദ്ദേഹം യുദ്ധവിജയം നടത്തിയെത്തിയത് ഇവിടെയാണ് എങ്കിൽ അദ്ദേഹത്തിന് കാണാനുള്ള കാഴ്ച ഈ ഗൾഫിന്റെ കാഴ്ചയാണ്. അതിലെ വെള്ളത്തെ സംബന്ധിച്ചിടത്തോളം അതിന് ഈ ഐനിൻ ഹമിയ ഈ പ്രത്യേകത. അതുകൊണ്ടാണ് പിന്നെ വജദഹ തഗ്റുബ് ഫി ഐനിൻ ഹമിയ എന്ന് ദുൽഖർനൈൻ അന്ന് സൂര്യാസ്തമയത്തെ കുറിച്ച് പറഞ്ഞത് എന്നാണ് ചരിത്രകാരന്മാർ ആ വിഷയത്തിൽ ഉണർത്തുന്നത്. മനസ്സിലല്ലേ, പല ചരിത്രകാരന്മാർ ദുൽഖർനൈൻ്റെ പേരിൽ കുറെ ചരിത്രങ്ങളുണ്ട്, ദുൽഖർനൈൻ എന്ന വിഷയത്തിൽ, അതേപോലെ തന്നെ യജൂജ് യജൂജ് എന്ന വിഷയത്തിൽ കുറെ ചരിത്ര പുസ്തകങ്ങളുണ്ട്. അതിലൊക്കെ വായിച്ചപ്പോൾ അതിൽ നിന്നുള്ള പാഠാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഏതായാലും വജദഹ തഗ്റുബ് ഫി ഐനിൻ ഹമിയ വവജദ ഇൻദഹ ഖൗമ, ഈ കരിഞ്ചളി നിറഞ്ഞ ഈ തടാകണ്ടല്ലോ അതിനരികിൽ അദ്ദേഹം കണ്ടു ഒരു ജനവിഭാഗത്തെ. കുൽന, ഇവിടെ അള്ളാഹു സുബ്ഹാന തആല പറയുന്നത് നാം പറഞ്ഞു, അള്ളാഹു പറഞ്ഞു. ആരോട് അള്ളാഹു പറഞ്ഞത്? യാദൽ കർണൈൻ ദുൽ കർണൈൻ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു എന്നാണ്. അതിൽ നിന്നാണ് ചിലർ പറഞ്ഞു ദുൽ കർണൈൻ നബിയാണ്, ദുൽകർണൈൻ നബിയാണ്. കാരണം അള്ളാഹു സുബ്ഹാന തആല നേരിട്ട് വിളിച്ചിട്ടാണ് പറയുന്നത് എന്ത്, ഇമ്മാൻ തുഅദിബ് വ ഇമ്മാൻ തത്തഖിദ ഫീഹിം ഹുസ്ന. അവൻ നബിമാരോടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല നേരിട്ട് സംസാരിക്കുക. അതുകൊണ്ട് ദുൽഖർനൈൻ നബിയാണ് എന്നൊരു വിഭാഗം. മറ്റൊരു വിഭാഗം പറഞ്ഞില്ല, ദുൽഖർനൈൻ നബിയല്ല, അദ്ദേഹം ഒരു നീതിമാനായ സാലിഹായ ഒരു മനുഷ്യനാണ്. അള്ളാഹു അദ്ദേഹത്തിന് മൂസാന്റെ ഉമ്മാക്ക് ഇൽഹാം നൽകിയതുപോലെ ബോധനം നൽകിയതാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മക്ക് അള്ളാഹു എന്ത് ചെയ്ത്, വഹൈന ഇല ഉമ്മി മൂസ, മൂസാന്റെ ഉമ്മാക്ക് നാം വഹി നൽകിയെന്നാ പറഞ്ഞത്. അതെന്താ, അത് ബോധനാണ്. മൂസാ നബിയുടെ മാതാവ് നബി ആയിട്ടല്ലോ, അള്ളാഹു സുബ്ഹാനഹു വതാല ബോധനം നൽകി, അതേപോലെ തന്നെ ഇൽഹാം നൽകിയതാണ് എന്ന് പിന്നെ മറ്റൊരു കൂട്ടർ. അദ്ദേഹം നബിയല്ല, സാലിഹായ ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തിന് നൽകിയത് ഇൽഹാമാണ്. വേറെ ചിലർ പറഞ്ഞത് അദ്ദേഹം നബിയല്ല, പക്ഷേ അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ നബിമാരുണ്ടായിരുന്നു, ആ നബിമാര് മുഖാന്തരം അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയ ബോധനാണ്. അല്ല കുല്ലി അങ്ങനെ പല വിശദീകരണങ്ങളും കാണാൻ സാധിക്കും. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത് കുൽനാ, നാം പറഞ്ഞു, യാ ദൽ ഖർനൈൻ, ദുൽഖർനൈൻ, ഇമ്മ അൻ തുഅദ്ദിബ്, ഒന്നുകിൽ നിങ്ങൾ ശിക്ഷിക്കണം, വഇമ്മ അല്ലെങ്കിൽ ഒന്നുകിൽ, അൻ തത്തഖിദ ഫീഹിം, ഈ ഖൗമിന്റെ വിഷയത്തിൽ നിങ്ങൾ സ്വീകരിക്കണം, ഹുസ്നൻ, ഒരു നല്ല ഒരു നടപടിക്രമം സ്വീകരിക്കണം, അവരെ നന്നാക്കുന്ന ഒരു ചെയ്തി നിലപാട് സ്വീകരിക്കണം. ഒന്നുകിൽ അവരെ നന്നാക്കണം അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കണം, രണ്ടാലൊന്ന് വേണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല ദൽഖർനൈനിയോട് കൽപ്പിച്ചു. അപ്പൊ ദൽഖർനൈനിയുടെ പ്രതികരണം, ദുൽഖർനൈനിയുടെ പ്രതികരണം, ഖാല, ദുൽഖർനൈൻ പറഞ്ഞു, അമ്മാമൻ അമ്മ എന്ന് പറഞ്ഞാൽ ഷർത്തിന്റെ തഫ്സീലിന്റെ അതാണ്. എന്നാൽ മമ്പലം, ആരാണോ അക്രമം കാണിക്കുന്നത്, എന്നുള്ളത് ഈ അമ്മന്റെ ജവാബിൽ വന്ന ഫസൗഫ എന്ന വഴിയെ, നുഅദ്ദിബുഹു, അവനെ നാം ശിക്ഷിക്കും, അവനെ നാം ശിക്ഷിക്കും. സുമ്മ, പിന്നീട്, യുറദ്ദു ഇല റബ്ബിഹി, അവൻ തന്റെ റബ്ബിലേക്ക് മടക്കപ്പെടും, യുറദ്ദു അവൻ മടക്കപ്പെടും, ഇല റബ്ബിഹി തന്റെ റബ്ബിലേക്ക്, ഫയുഅദ്ദിബുഹു അദാബൻ നുക്ര, ഫ അപ്പോൾ യുഅദ്ദിബുഹു അവനെ ശിക്ഷിക്കും, ആരെ ശിക്ഷിക്കും, റബ്ബ് ശിക്ഷിക്കും, അദാബൻ നുക്ര, എന്താ അദാബൻ നുക്ര എന്നാണ്, ആ അദാബൻ എന്ന് പറഞ്ഞ ശിക്ഷ, നുക്ര എന്ന് പറഞ്ഞ, നുക്ര എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ കടുത്ത, ജുഗുപ്സാവഹമായ എന്നൊക്കെ പറയില്ലേ, നമുക്ക് ഇതിനു മുമ്പ് നുക്ര വന്നിട്ടുണ്ട്. എവിടെ നുക്ര വന്ന്, അഖതൽത നഫ്സൻ സകിയതൻ ബിഗൈരി നഫ്സിൻ ലഖദ് ജിഅത ശൈഅൻ നുക്ര എന്ന് പറഞ്ഞു. അതായത് ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാം ആ കുട്ടിനെ കൊന്നല്ലോ, കുട്ടിനെ കൊന്നപ്പോ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ശുദ്ധമായ ഒരു മനുഷ്യനെയാണ് നീ കൊന്നത്, അയാളാണെങ്കിലും മറ്റൊരാളെ കൊന്നിട്ടില്ല, ലഖദ് ജിഅത ശൈഅൻ നുക്ര, നുക്രായ ഒരു സംഗതിയാണ് നിങ്ങൾ ചെയ്തത് എന്ന് പറയുന്നത്. നുക്കറിന് മുൻകർ എന്ന അർത്ഥം പറയാം, പക്ഷെ മുൻകറും നുക്കറും തമ്മിൽ ഇച്ചിരി വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം, മുൻകർ എന്ന് പറയുന്നതും നുക്കർ എന്ന് പറയുന്നതും, നുക്കറിന് മുൻകർ എന്ന് നമുക്ക് പറയാം, പക്ഷേ പിന്നെ ഒരാളെ കൊല്ലലെന്താ മനുഷ്യവധം, മനുഷ്യവധം മുൻകറാണ്, തിന്മയാണ്, അടിസ്ഥാനപരമായിട്ട് തിന്മയാണ്. പക്ഷേ ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാം കുട്ടിനെ കൊന്നതോ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം സംബന്ധിച്ചിടത്തോളം അത് മുൻകറായിരുന്നു, പക്ഷെ അത് കൊല്ലേണ്ട ഒരു സംഗതിയാണ്. അടിസ്ഥാനപരമായി എന്താണ്, അത് നല്ലതാണ്, പക്ഷെ നമ്മളുടെ ചിലരുടെ ദൃഷ്ടിയിൽ അത് മുൻകറാണ്, അത്രേ ഉള്ളൂ. അതാണ് നുക്കറും മുൻകറും തമ്മിലുള്ള വ്യത്യാസം. മുൻകർ എന്ന് പറഞ്ഞാൽ നമ്മൾ തിന്മ വിരോധിക്കണം, തിന്മയാണ് വിരോധിക്കേണ്ട സംഗതി. മദ്യപാനം, വ്യഭിചാരം, ഇതൊക്കെ എന്താണ് മുൻകറാണ്, അത് ഹക്കീക്കത്തിന് അതെന്താണ് മുൻകറാണ്. എന്നാൽ നുക്രൻ എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അത് വാസ്തവത്തിൽ ശരിയാണ്, വാസ്തവത്തിൽ എന്താണ് ശരിയാണ്. ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാം ആ കുട്ടീനെ കൊല്ലണ്ടേ, കൊല്ലണം, അതുകൊണ്ടല്ലേ അള്ളാഹു സുബ്ഹാനഹു വതാല കൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അത് ഹക്കീക്കത്തിന് എന്താണ് ശരിയാണ്, പക്ഷെ നമ്മളുടെ ചിലരുടെ ദൃഷ്ടിയിൽ അതെന്താണ് മുൻകറാണ്. ഇവിടെ എന്താ പറഞ്ഞത്, ഫയുഅദ്ദിബു, അള്ളാഹു സുബ്ഹാനഹു വതാല അവനെ ശിക്ഷിക്കും, അദാബൻ നുക്ര, നുക്രായിട്ടുള്ള ശിക്ഷ എന്നാ പറഞ്ഞത്. ആ ശിക്ഷ അയാൾ അർഹിക്കുന്ന ശിക്ഷയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ചിലരുടെ നമുക്ക് പറയുമ്പോൾ അതിന് മുൻകറായ ശിക്ഷ എന്ന് പറയാം. പക്ഷെ അത് ഹഖീഖത്തൻ എന്താണ്? ന്യായമാണ്. ഹഖീഖത്തൻ അത് ന്യായമാണ്. ഈ മുൻകർ പറയപ്പെടുന്നത് പോലുള്ള ഒരു മുൻകർ അല്ല അത്. ഇപ്പൊ കള്ളുകൂടി, വ്യഭിചാരം, ഇതൊക്കെ എന്താണ്? ശിർക്ക്, ഇതൊക്കെ മുൻകറാണ്. നമ്മൾ മുൻകറിനെ എതിർക്കണം, മനസ്സിലായി? അത് ഹഖീഖത്തൻ മുൻകറാണ്. എന്നാൽ നുക്രൻ എന്ന് പറയുന്നത് ഹഖീഖത്തൻ എന്തല്ല, മുൻകറല്ല. ഹഖീഖത്തൻ അത് മുൻകറല്ല, അത് ന്യായമായ ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് പിന്നെ ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവം പറഞ്ഞപ്പോൾ അവിടെ നുക്രൻ എന്ന് പറഞ്ഞത്, ഇവിടെയും നുക്രൻ എന്ന് പറഞ്ഞു. കാരണം ശിക്ഷ അർഹിക്കുന്നവർക്കുള്ള ശിക്ഷയാണത്, ശിക്ഷ അർഹിക്കുന്നവർക്കുള്ള ശിക്ഷയാണ്. ഫസഖ്ഫൻ യുഅദ്ദിബുഹു സുമ്മ യുറദ്ദു ഇലാ റബ്ബിഹി ഫയുഅദ്ദിബുഹു അദാബൻ നുക്ര. ഇതിപ്പോ ശിക്ഷ അർഹിക്കുന്നവരെ കുറിച്ചാണ്. ഇനി സൽപ്രവൃത്തികൾ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് വേർതിരിക്കാനാണ് ഈ വാവ്. അതിനാണ് വാവുൽ ഇസ്തിനാഫ് എന്ന് പറയാം. അമ്മാമൻ ആമന, അമ്മ എന്ന് പറഞ്ഞാൽ എന്നാൽ, മൻ ആമന, വല്ലവനും വിശ്വസിച്ചു, വാമില സ്വാലിഹൻ, സൽപ്രവൃത്തി അനുഷ്ഠിക്കുകയും ചെയ്തു, വിശ്വസിക്കുകയും സൽപ്രവർത്തികൾ, വാമില അമലൻ സ്വാലിഹൻ, സൽപ്രവർത്തികൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ, ഫലഹു, ആ ലഹു എന്ന് പറഞ്ഞാൽ അവനുണ്ട്, ഈ ഫ എന്നുള്ളത് ഈ അമ്മ എന്നുള്ളതിന്റെ ജവാബിൽ വന്നത്, ഫലഹു, അപ്പോൾ അവനുണ്ട്, ജസാഅൻ, പ്രതിഫലമായിക്കൊണ്ട്, പ്രതിഫലമായിക്കൊണ്ടുണ്ട്. എന്തുണ്ട്? അൽഹുസ്ന, അൽഹുസ്ന എന്ന് പറഞ്ഞാൽ എന്താ? ആ ഏറ്റവും നല്ലത്, ഏറ്റവും ഉത്തമമായത്, ഏറ്റവും ഉത്തമമായത്. അൽ അഹ്സൻ എന്നതിന്റെ സ്ത്രീലിംഗാണ് അൽ ഹുസ്ന. എന്താ അൽ അഹ്സനു? അൽ അഹ്സൻ എന്നാണ് എന്താ? ഏറ്റവും നല്ലത്. അതിന്റെ സ്ത്രീലിംഗാണ് അൽ ഹുസ്ന. അപ്പൊ എന്താ ഏറ്റവും ഉത്തമമായത്? പ്രതിഫലമായിട്ടുണ്ട് എന്നാണ്. ഏറ്റവും ഉത്തമമായത് എന്താ? സ്വർഗാണ്, സ്വർഗാണ്, അതാണ്. അപ്പോ വഅമ്മാമൻ ആമന വഅമില സ്വാലിഹൻ, വിശ്വസിക്കുകയും നല്ല അമൽ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക്, ഫലഹു, അവനുണ്ട്, ജസാഅൻ, പ്രതിഫലമായി, അൽ ഹുസ്ന, സ്വർഗം, ഫലഹു ജസാഅനിൽ ഹുസ്ന. അത് അള്ളാന്റെ അടുക്കൽ. ദുൽഖർനൈനെ സംബന്ധിച്ചിടത്തോളം, വസനഖൂലു ലഹു മിൻ അംരിന യുസ്ര. സനഖൂലു, നഖൂലു എന്ന് പറഞ്ഞാൽ നാം പറയും. സനഖൂൽ, നാം പിന്നീട്, ഞാൻ പറയും, ഭാവിയിൽ അവനോട് ഞാൻ പറയും. ലഹു, അവനോട്, സനഖൂലു ലഹു, അവനോട് ഞാൻ പറയും. മിൻ അംരിന, നമ്മുടെ ആജ്ഞകളിൽ നിന്ന്, യുസ്രൻ, ഏറ്റവും എളുപ്പകരമായത്, എളുപ്പകരമായത്, പ്രയാസരഹിതമായത് പറയുന്നതാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രയാസരഹിതമായ കൽപ്പനകൾ അവനോട് അനുശാസിക്കും എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം, വാവു ആത്തിഫിന്റേത്. വസനഖൂലു ലഹു, അവനോട് നാം അനുശാസിക്കുകയും ചെയ്യും, നമ്മുടെ കൽപ്പനകളിൽ നിന്ന്, യുസ്രൻ, ഏറ്റവും എളുപ്പമായത്. സാലിഹായ മനുഷ്യനാണ്, ഈമാനുള്ള മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ്, അതുകൊണ്ട് തന്നെ അവന് ഇടങ്ങേറുണ്ടാക്കുന്ന കൽപ്പനകളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. എളുപ്പകരമായ കാര്യം അവനോട് കൽപ്പിക്കും, അനുശാസിക്കും എന്നാണ് അവിടെ പറയുന്നത്. അതാണ് ദുൽഖർനൈൻ അദ്ദേഹത്തിന്റെ പിന്നെ യുക്തിപൂർണമായ, നീതിപൂർണമായ ഭരണത്തിന്റെ ഒരു ഉദാഹരണം ഇത്, മനസ്സിലായല്ലേ? ഒരു ഭരണാധികാരി അദ്ദേഹം നീതിമാനാണ് എന്നതിന്റെ തെളിവാണ് ഈ വർത്തമാനം. നോക്കൂ, നിങ്ങൾ പറഞ്ഞ ഇമാൻ ത്വാദിബ ഇമാൻ തത്തഖിദു ഫീഹിം ഹുസ്ന, അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം നൽകാൻ അദ്ദേഹത്തോട് അനുശാസിക്കണം. അപ്പൊ അദ്ദേഹം, അമ്മാ മൻ ളമ ഫസൗഫ നുഅദ്ദിബുഹു സുമ്മ യുറദ്ദു ഇലാ റബ്ബിഹി ഫയുഅദ്ദിബുഹു അദാബൻ നുക്ര, അക്രമി പിടികൂടപ്പെടും, അവന് ശിക്ഷ ഉണ്ടാകും. പൂർണ്ണ ശിക്ഷ അത് പഠിച്ചവന്റെ അടുത്ത് എത്തിയിട്ടായിരിക്കും. എന്നാൽ വിശ്വസിക്കുകയും സുഹൃതം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം അവനുള്ള യഥാർത്ഥ പ്രതിഫലം എന്താണ്? അതൽ ഹുസ്ന, സ്വർഗാണ്, അത് അവനുണ്ടായിരിക്കും. വസനഖു, സനഖൂലു ലഹു മിൻ അംരിന യുസ്. സുമ്മ അത്ബഅ സബബ ഹത്ത ഇദ ബലഗ മത്ലി അശ്ശംസ് വജദഹ തത്ലു അലാ ഖൗമിൻ ലൻ നജഅൽ ലഹും മിൻ ദൂനിഹ സിത്ര. സുമ്മ, ഇതിൽ പിന്നെ, അത്ബ സബബ, അത്ബ അദ്ദേഹം പിന്തുടർന്നു, ദുൽഖർനൈൻ, സബബൻ ഒരു മാർഗം, ആ മാർഗം അത് പൗരസ്ത്യ കിഴക്ക് ഭാഗത്തേക്കാണ്, കാരണം അത് പിന്നീട് ഈ ആയത്ത് അറിയിക്കുന്നുണ്ട്. സുമ്മ അത്ബ സബബ, പിന്നീട് അദ്ദേഹം ഒരു മാർഗം പിന്തുടർന്നു. ഹത്ത ഇദ ബലഗ മത്ലി അശംസ്, ബലഗ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എത്തി, മത്ലിഅ ശംസ്, സൂര്യൻ ഉദിക്കുന്ന സ്ഥലം. ഇദാ ബലഗ മത്ലിഅ ശംസ്, സൂര്യൻ ഉദിക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ, അതുവരേക്കും അയാൾ യാത്ര അതേ യാത്ര ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഹത്ത എന്ന് പറഞ്ഞത്. സൂര്യൻ ഉദിക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ വജദഹ, അദ്ദേഹം സൂര്യനെ കണ്ടു. തത്ലുഉ, സൂര്യൻ ഉദിക്കുന്നു. അല ഖൗമിൻ, ഒരു ജനവിഭാഗത്തിന്. ലം നജ്അൽ ലഹും മിൻ ദൂനിഹാ സിത്ര, അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, ലം നജ്അൽ, നാം ആക്കിയിട്ടില്ല, നിശ്ചയിച്ചിട്ടില്ല. ലഹും, ഈ വിഭാഗത്തിന് ഞാൻ ആക്കിയിട്ടില്ല. മിൻ ദൂനിഹ, സൂര്യനിൽ നിന്ന്, സൂര്യനെ തൊട്ട്. സിത്രൻ, മറ. സിത്രൻ എന്നാ മറ. അപ്പൊ സൂര്യനെ തൊട്ട് നാം മറ നിശ്ചയിച്ചിട്ടില്ലാത്ത ഒരു ഖൗമ്. ആ ഖൗമിന് സൂര്യൻ ഉദിക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു. അവിടെ സൂര്യൻ ഉദിക്കുന്ന സ്ഥലം ഏതാ? സൂര്യൻ ഉദിക്കുന്ന സ്ഥലം ഓരോരുത്തർക്കും സൂര്യൻ ഉദിക്കുന്ന സ്ഥലം പല സ്ഥലമാണ്. മഷാരിക്കും മകാരിബും വ്യത്യസ്തമാണ്. ഓരോരുത്തരും സൂര്യൻ ഉദിക്കുന്നിടത്ത് പിന്നെ പല രംഗങ്ങളാണ് കാണുന്നത്. ഏതായാലും ദുൽഖർനൈനിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ യാത്ര അദ്ദേഹം പിന്നെ പൗരസ്ത്യ ഭാഗത്തേക്കും കിഴക്ക് ഭാഗത്തേക്കും തുടർത്തി, അങ്ങനെ സൂര്യൻ ഉദിക്കുന്ന ഒരു ദൃശ്യം കാണുവോളം അദ്ദേഹത്തിന്റെ യാത്ര തുടർന്നു. അങ്ങനെ സൂര്യൻ ഉദിക്കുന്നതായി അദ്ദേഹം കണ്ടത് എവിടെയാണ്? ഒരു ജനവിഭാഗത്തിനാണ്. ലൻ നജ്അല്ലഹും മിൻ ദൂനിഹാ സിത്ര, സൂര്യനെ കൂടാതെ അവർക്കൊരു മറ അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിട്ടാണ്. എന്നാൽ സൂര്യൻ തൊട്ട് അവർക്ക് മറയില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ ഉദ്ദേശം? ഒരു വിഭാഗം പറഞ്ഞ് ആ ആളുകൾ നാടോടികളാണ്. അവർക്ക് അന്തി ഉറങ്ങാൻ വീടൊന്നുമില്ല. നാടോടികൾക്ക് അന്തി ഉറങ്ങാൻ എന്തുണ്ടാവില്ല? വീടുണ്ടാവില്ല. റഹാൽ, അവരൊന്നായി ഇങ്ങനെ എപ്പോഴും യാത്രയായിരിക്കും. അതുകൊണ്ട് തന്നെ പിന്നെ വീടോ താമസ സ്ഥലമൊന്നുമില്ലാത്ത പിന്നെ ആളുകളാണ്. അപ്പൊ സൂര്യ ഉദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ, അവർക്ക് ഉടുക്കാനും പുതക്കാനും ഒക്കെ സൂര്യനായിരിക്കും. അപ്പോ അതാണ് അവിടെ ഉദ്ദേശം. അവർക്ക് എല്ലാ നജാലിനും മിന്ദൂനി ഹാസ് ഇത്ര എന്ന് പറഞ്ഞാൽ അവർക്ക് വീടുകൾ ഉണ്ടായിരുന്നില്ല, അവർ നാടോടികളായിരുന്നു. വേറെ വിഭാഗം പറഞ്ഞ് അവർ താമസിച്ചിരുന്ന സ്ഥലം ഇങ്ങനെ നിരപ്പായിട്ടാണ്, പർവ്വതങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സൂര്യൻ ഉദിച്ചിട്ടുണ്ട് എങ്കിൽ പർവ്വതത്തിന്റെ മറയൊന്നുമില്ല. അതിനെ നേരിട്ട് സൂര്യകിരണങ്ങൾ അവർക്ക് ഏൽക്കുന്ന വിധമായിരുന്നു. അത്രമാത്രം കിഴക്ക് ഭാഗത്തേക്ക് എന്ത് ചെയ്തു? ദുൽഖർനൈൻ സഞ്ചരിച്ചു എന്നാണ്. മറ്റൊരു വിഭാഗം മുഫസ്സിരീങ്ങൾ പറഞ്ഞത് ഇവർക്ക് ഉടുമുണ്ടൊന്നും ഉണ്ടായിരുന്നില്ല, നഗ്നരാണ്, പൂർണ്ണ നഗ്നതയിലാണ്. BC 559 എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയാൽ, ഇപ്പൊ കോറിഷ് ആണ് പ്രസ്തുത ദുൽഖർനൈൻ എങ്കിൽ, കോറിഷ് എന്ന് പറയുന്ന ഭരണാധികാരിയാണ് പ്രസ്തുത ദുൽഖർനൈൻ എങ്കിൽ, BC 559 ആണ്. അപ്പൊ നോക്കി നിങ്ങൾ എത്ര കാലം മുമ്പാണ്. അപ്പൊ അന്നത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നെ നാഗരികമായി സാംസ്കാരികമായി അവർ വളരെ പിന്നിലായിരിക്കും. ഏതായാലും അവർക്ക് വസ്ത്രം ഉണ്ടായിരുന്നില്ല. സൂര്യൻ ഉദിച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ട് ചൂടേൽക്കും ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. അപ്പൊ അതാണ് അവിടെ പറയുന്നത്, വജദഹ തത്രു അല ഖൗമിൻ, ഒരു ജനവിഭാഗത്തിന്മേൽ സൂര്യൻ ഉദിക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു. ലൻ നജ്അൽ ലഹും മിൻ ദൂനിഹാ സിത്ര, ആ സൂര്യന്റെ ചൂടേൽക്കാതിരിക്കാൻ അവർക്ക് വസ്ത്രം മറയായിട്ടുണ്ടായിരുന്നില്ല, ഒരു വസ്ത്രം എടുത്തിരുന്നില്ല എന്നുള്ളതാണ്. അത്രയും പ്രാകൃതരായ ഒരു ജനവിഭാഗത്തെയാണ് അദ്ദേഹം കണ്ടത് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കദാലിക് വഖദ് അഹത്തന ബിമാ ലദൈഹി ഖുബ്ര സുമാ സബഅ സബബ. ഇനി ഇൻഷാല്ലാ നമുക്ക് പിന്നെ ഇതിനെ ഇതും പിന്നെ അതിനെ തുടർന്നുള്ളതായ പിന്നെ വടക്ക് ഭാഗത്തേക്കുള്ള ദുൽഖർനൈനിന്റെ യാത്രയും ഇൻഷാല്ലാ നമുക്ക് അടുത്ത ആഴ്ച വിശദീകരിക്കാം. ഇവിടെ ഈ കോറിഷ് എന്ന് പറയുന്ന രാജാവിന്റെ വിഷയത്തിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള പഠനത്തിൽ പിന്നെ ഇപ്പൊ മൗലാന അബുൽ കലാം ആസാദിനെ പോലുള്ള, അതേപോലെ തന്നെ മുഹമ്മദ് ഖൈർ യൂസുഫ് എന്ന് പറഞ്ഞ ഒരു ചരിത്രകാരൻ, വേറെയും കുറെ ചരിത്രകാരന്മാർ ദുൽഖർനൈനിയുടെ വിഷയത്തിൽ ഗ്രന്ഥങ്ങൾ എഴുതിയ മഹത്തുക്കളാണ് അവർ. അവർ പറയുന്നത് ഈ കോറേഷ് രാജാവ് അദ്ദേഹം സൗരാഷ്ട്ര മതക്കാരനായിരുന്നാണ്, സൗരാഷ്ട്ര പിന്നെ മതക്കാരൻ. സൗരാഷ്ട്ര ആരാ? സൗരാഷ്ട്ര മതം എന്ന് പറഞ്ഞെങ്കിൽ അവർ ഏകദൈവ വിശ്വാസികളായിരുന്നു, ഏകദൈവ വിശ്വാസം അവരുടെ പ്രത്യേകതയായിരുന്നു. പക്ഷേ ഈ പിന്നെ സൗരാഷ്ട്ര മതക്കാരനായിരുന്നു ആര്? കോറേഷ്. ആ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളും അങ്ങനെയായിരുന്നു, സൗരാഷ്ട്ര മതക്കാരായിരുന്നു. പിന്നീട് മജൂസികൾ, മജൂസികൾ എന്ത് ചെയ്തു? ഇവ പിന്നെ കോറിഷിന്റെ ഭരണത്തിന് ശേഷമൊക്കെ, ഭരണകാലത്തിനൊക്കെ ശേഷം പിൽക്കാലത്ത് മജൂസികൾ ഇവരെ അതിക്രമിക്കുകയും അങ്ങനെ ഈ സൗരാഷ്ട്ര മതക്കാരാണ് പിന്നീട് മജൂസികളായിട്ട് മാറിയത്. മജൂസികളായി, മനസ്സിലായില്ലേ? അതായത് ഏകദൈവ വിശ്വാസികളാണ്, അവരെന്ത് ചെയ്തു? പിന്നീട് ബഹുദൈവ വിശ്വാസം അവരിൽ വന്നു. അതിൽ വരാൻ കാരണം ആരാണ്? മജൂസികളാണ്, മജൂസികളാണ്. അതുകൊണ്ടാണ് മജൂസികളുടെ വിഷയത്തിൽ റസൂൽ പിന്നെ പറഞ്ഞില്ല, സുന്നു ബിഹിം സുന്നത്ത് അഹ്ലുൽ കിതാബ്. വേദക്കാരുടെ നടപടി, വേദക്കാരോടുള്ള നടപടി എന്താണോ അത് ആരോട് സ്വീകരിക്കാനാ പറഞ്ഞത്? മജൂസികളോട് സ്വീകരിക്കാനാ പറഞ്ഞത്. ഉമർ റളിയല്ലാഹുവിന്റെ ഒക്കെ ഖിലാഫത്തിൽ പിന്നെ മജൂസികളുടെ വിഷയത്തിൽ പറഞ്ഞത് അഹ്ലുൽ കിതാബ് ആരാ? അഹ്ലുൽ കിതാബ് ജൂതരും ക്രൈസ്തവരാണ്, വേദത്തിന്റെ ആളുകളാണ്, മനസ്സിലായില്ലേ? മജൂസികളോ? മജൂസികൾ പേർഷ്യക്കാരാണ്, അവർ അഗ്നി ആരാധകരാണ്, അഗ്നി ആരാധകരാണ്. പക്ഷേ പിന്നെ കൽപ്പന എന്താ? കൽപ്പന മജൂസികളുടെ വിഷയത്തിൽ വേദക്കാരുടെ അടുത്തുള്ള നിലപാട് സ്വീകരിക്കാനാണ്, വേദക്കാരോടുള്ള നിലപാട് സ്വീകരിക്കാനാണ്. ഇസ്ലാമിക രാഷ്ട്രത്തിൽ വേദക്കാരിൽ നിന്നുള്ള അമുസ്ലിമീങ്ങൾ അവർ ദിമ്മികളാണ്, ദിമ്മികൾ. ചിലര് കുറക്കം വരുന്നുണ്ട്, ശരിയാണ്, മനാമിലൂടെ ചില മാലൂമാത്തുകൾ കിട്ടും, പക്ഷെ അത് ചില നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല. വേദക്കാരിൽപ്പെട്ട മുസ്ലിം പൗരന്മാരാരാണ്? ദിമ്മികളാണ്, ദിമ്മികളാണ്. ദിമ്മികൾക്ക് പിന്നെ ചില പരിഗണനകളുണ്ട് ഇസ്ലാമിക രാഷ്ട്രത്തിൽ, ദിമ്മികൾക്ക് ചില പരിഗണനകളുണ്ട്. മറ്റു മതവിഭാഗങ്ങൾക്ക് ഇല്ലാത്ത പരിഗണനകൾ ദിമ്മികൾക്കുണ്ട്. ആ പരിഗണന ആർക്കും കൊടുക്കാൻ പറഞ്ഞു? മജൂസികൾക്കും കൊടുക്കാൻ പറഞ്ഞു. ആ പരിഗണന മജൂസികൾക്കും കൊടുക്കാൻ പറഞ്ഞു. കാരണം ഇവർക്ക് അടിസ്ഥാനപരമായിട്ട് എന്തുണ്ട്? കിതാബുൻ സമാവി ഉണ്ട്, തോറാത്ത് ഉണ്ട്, ഇഞ്ചിയിലുണ്ട്, സബൂറൊക്കെ ഉണ്ട് ഇവർക്ക്. അതുകൊണ്ട് തന്നെ വേദത്തിന്റെ ആളുകളാണ് ഇവർ. അതുകൊണ്ട് അവർക്ക് ആ പരിഗണനയുണ്ട്. അതേ പരിഗണന മജൂസികൾ കൊടുക്കാൻ പറഞ്ഞു. കാരണം എന്താ? ഇവരുടെ അസൽ എന്താ? ഇവരുടെ അസല് സൗരാഷ്ട്രമതാണ്, സൗരാഷ്ട്രമതാണ്. അത് ഏകദൈവ വിശ്വാസമാണ്. ആ സൗരാഷ്ട്ര മതത്തിന്റെ ആളുകളാണ് അത് പിൽക്കാല മജൂസികൾ, പിൽക്കാല മജൂസികൾ. കാരണം ഈ അഗ്നി ആരാധകർ ഇവരെ ആക്രമിച്ചിട്ട് ഈ ഏകദൈവ വിശ്വാസികളിൽ പിന്നെ എന്ത് ചെയ്ത്? ഷിർക്ക് വന്നതാണ്, ഇവർക്ക് ഷിർക്ക് വന്നതുപോലെ. കോറിഷിന്റെ ചരിത്രം വായിച്ച് പിന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സൗരാഷ്ട്ര മതക്കാരനായിരുന്നു, ഏകദൈവ വിശ്വാസിയായിരുന്നു, നല്ല നീതിമാനായ സാലിഹായ ഒരു ഭരണാധികാരിയായിരുന്നു എന്ന് ചരിത്രകാരന്മാർ ഉണർത്തിയപ്പോൾ അവർ പറഞ്ഞതായ ഒരു മാലൂമാത്താണ് ഈ വിഷയത്തിൽ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞത്. അല്ലാഹു അഅലം. ഇനി ഇൻഷാല്ലാ അടുത്ത ആഴ്ച നമുക്ക് യജൂജും ദുൽഖർനൈനും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.